വീണ്ടും കർത്താവിന്റെ നാമത്തിന് മഹത്വം കരയിച്ചുന്നു. നമ്മെ കുറിച്ചും നമ്മുടെ കുടുംബങ്ങളെ കുറിച്ചുമുള്ള ദൈവിക പദ്ധതി, ദൈവത്തിന്റെ പർപ്പസ്, ദൈവത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം ദൈവം തന്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരോടും ദൈവം സ്പെസിഫിക് ആയിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആരുടെ വിഷയങ്ങളുണ്ട്, അത് കർത്താവുമായിട്ട് ആ വിഷയം ഡീൽ ചെയ്യണം, ആ വിഷയം നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ആ വിഷയം നമ്മോട് ഇടപെടുന്നത്. തുടർന്നുള്ള സമയം സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന നൽകപ്പെട്ടിരിക്കുന്ന വിഷയം മാനേജിംഗ് ഫൈനാൻസ് ഇൻ ഗോഡ്സ് വേ, ദൈവത്തിന്റെ വഴിയിൽ നമ്മുടെ സാമ്പത്തിക വിഷയങ്ങൾ എങ്ങനെ ശരിയായി കൈകാര്യം ചെയ്യും. വിശ്വാസികളുടെ ജീവിതത്തിൽ പലരും നല്ലതുപോലെ സ്ട്രഗിൾ ചെയ്യുന്നതും പലരും പതറിപ്പോയിട്ടുള്ളതും ശുശ്രൂഷയിൽ നിൽക്കുന്ന പലരും തെറ്റിപ്പോകുവാനും വീണുപോകുവാനും ഇടവന്നിട്ടുള്ളതും ഒക്കെയായിട്ടുള്ള ഒരു വിഷയമാണ് ഫൈനാൻസ്. വാസ്തവത്തിൽ ഈ ടോപ്പിക്ക് ഒരു 7-8 സെഷൻസിന്റെ ഒരു സീരീസ് ആയിട്ട് ഞാൻ സാധാരണ പഠിപ്പിക്കാറുണ്ട്. വളരെ നന്നായി നാം അറിയേണ്ട ഒരു വിഷയമാണ്, എന്നാൽ അതിന്റെ വളരെ എസൻഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം ഈ ഒരു മണിക്കൂറിനകത്ത് ചിന്തിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം രാവിലെ നമ്മൾ വായിച്ച ഭാഗമുണ്ട്. അതിന്റെ 19 തുടങ്ങി 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ രാവിലെ നമ്മൾ വായിച്ചു, രണ്ടു യജമാനന്മാരെ സേവിക്കാൻ കഴിയുകയില്ല. Matthew 6:19-21 യേശു തന്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ ഒരു വിഷയം ഇങ്ങനെയാണ് പറയുന്നത്: പുഴുവും ദുരുപം കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും ദുരുപം കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുകയും. 21-ാം വാക്യം: നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. Where your treasure is, there will your heart be also. ഈ വാക്യം നമ്മൾ വായിച്ചിട്ടുള്ളതും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുമായ ഒരു കാര്യമാണ്, സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കണം, ഭൂമിയിൽ നിക്ഷേപം വരുത്. പ്രായോഗികമായി ഇതെങ്ങനെ സാധിക്കും? ഈ ഭൂമിയിൽ നിക്ഷേപങ്ങളൊന്നുമില്ലാതെ സ്വർഗത്തിലാണ് എന്റെ നിക്ഷേപം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നാൽ കള്ളമല്ലേ പറയുന്നത്, അങ്ങനെയുള്ള ആരുണ്ട് എന്നൊക്കെ നമ്മുടെ ന്യായമായ സംശയങ്ങളാണ്. അതവിടെ നിൽക്കട്ടെ, പുറകെ നമുക്കിത് ഇതിലേക്ക് വരാം. എന്നാൽ അതിന്റെ അവസാനത്തെ വാക്യത്തിലെ ഒരു കാര്യം എടുത്ത് ആണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതെല്ലാം പറയുന്നതിന്റെ അടിസ്ഥാനപരമായ കാര്യം, നിന്റെ നിക്ഷേപം എവിടെയാണ്? വളരെ സാവധാനത്തിൽ ഞാൻ പറയാം, നന്നായിട്ട് മനസ്സിലാക്കാം. നിക്ഷേപമായി, ട്രഷറായി നിങ്ങൾ കണക്കാക്കുന്ന കാര്യം ഇവിടെ ഉള്ളതാണോ അവിടെ ഉള്ളതാണോ? എവിടെയാണോ, എവിടെയോ ആയിക്കോട്ടെ, എവിടെയാണോ അവിടെയായിരിക്കും ഏത്? ഹൃദയമായിരിക്കും. ഞാൻ ആ വാക്യത്തെ മറുവശത്ത് നിന്ന് ഒന്ന് നോക്കിക്കാണാൻ ആഗ്രഹിക്കുക. രണ്ട് ഈ ആളത്വങ്ങളെ ഞാൻ ചിന്തിക്കുക. ഒന്ന് ദൈവവും ഈശാനും, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമുള്ള രണ്ട് ആളത്വം, ദൈവവും ഈശാനും. ഇതിൽ ആർക്ക് നമ്മുടെ നിക്ഷേപം കിട്ടുമോ, രണ്ടുപേരും നമ്മുടെ നിക്ഷേപം ഇങ്ങനെ രണ്ട് ബാങ്ക് ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യണേ, ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യണേ, രണ്ടുപേരും നമ്മളെ ഇങ്ങനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഇവരിൽ ആർക്ക് നമ്മുടെ നിക്ഷേപം കിട്ടുമോ അവർക്ക് എന്തും കൂടെ കിട്ടും? നമ്മുടെ ഹൃദയവും കൂടെ അവർക്ക് കിട്ടും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. Whoever gets your treasure will get hold of your heart also. അതാണ് കർത്താവ് ഇതിൻ്റെ അകത്ത് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം. അനേകർ നിക്ഷേപം ഒരാളുടെ കയ്യിലും ഹൃദയം വേറൊരാളുടെ കയ്യിലും ആയിരിക്കാൻ പരിശ്രമിക്കുക. രാവിലെ നമ്മൾ ആ വർക്ക് പ്രഷർ പഠിച്ചതുപോലെ ഹൃദയം കർത്താവിന് കൊടുത്തേച്ച് നിക്ഷേപം കൂടുതൽ ലാഭം ആരുടെയൊക്കെ ഇടുന്നതാണ്? ഏത് ബാങ്കിൽ ഇടുന്നതാണ്? മറ്റേ ആളുടെ ബാങ്കിൽ ഇടുന്നതാണ് എളുപ്പം. ഇതുകൊണ്ട് രണ്ടും കൂടെ കളിച്ച് ലാഭം ഉണ്ടാക്കാനാണ് അനേക വിശ്വാസികൾ ശ്രമിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഫണ്ടമെന്റലായി തെറ്റിപ്പോകുന്നത്. ആർക്ക് എന്റെ നിക്ഷേപം കിട്ടുമോ, എന്റേത് എന്ന് ഞാൻ കണക്കാക്കുന്നത് ആരുടെ കയ്യിലിരിക്കുമോ അവർക്ക് എന്റെ ഹൃദയവും. അതാണ് കർത്താവ്. നിക്ഷേപം ദൈവത്തിന്റെ പക്കലാണെങ്കിൽ ഹൃദയം കർത്താവിന്. കർത്താവായിരിക്കും ഹൃദയത്തെ നിയന്ത്രിക്കുന്നത്. ഹൃദയത്തെയും തീരുമാനങ്ങളെയും ഇച്ഛകളെയും ആഗ്രഹങ്ങളെയും കർത്താവ് കൺട്രോൾ ചെയ്യും. നിക്ഷേപം ആരെ കൈവശപ്പെടുത്തുമോ അവരായിരിക്കും നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കാനായിട്ട് പോകുന്നത്. ഇനി 24-ാം വാക്യത്തിലേക്ക് വരാം. രാവിലെ നമ്മൾ വായിച്ച വാക്യം അതിന്റെ ആദ്യ ഭാഗം, രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല, അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റി ചേർന്ന് മറ്റവനെ നിരസിക്കുന്നു. എന്നിട്ട് കർത്താവ് പറയുകയാണ്, രാവിലെ നമ്മൾ ആ രണ്ട് ബോസന്മാരുടെ കാര്യം പറഞ്ഞു, അതിനെ കർത്താവ് ഫൈനാൻസുമായിട്ട് ലിങ്ക് ചെയ്യാനും വേണ്ടി. രാവിലെ നമ്മൾ വർക്ക് പ്രഷറുമായിട്ടാണ് ഇത് പഠിച്ചത്. ഇവിടെ ഫൈനാൻസുമായിട്ട് കർത്താവ് ലിങ്ക് ചെയ്യാണ്. കർത്താവ് അടുത്ത് പറയാം, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. രണ്ട്, സാമ്പത്തിക വിഷയത്തിൽ സംഭവിക്കുന്ന, നേരത്തെ രാവിലെ ചിന്തിച്ചതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഈ ഫൈനാൻസ് എന്ന് പറയുന്ന ടോപ്പിക്. അതുകൊണ്ടാണ് ഞാനത് അടുത്ത സെഷനിൽ എടുക്കാമെന്ന് വിചാരിച്ചത്. സാമ്പത്തിക വിഷയങ്ങളിലും രണ്ട് യജമാനന്മാരുണ്ടാകാം. രണ്ട് യജമാനന്മാരുണ്ടാകാം. മാമോൻ എന്ന് പറഞ്ഞാൽ എന്താ? പണം പിശാചാണോ? പണം പിശാചല്ല. മണി ഈസ് നോട്ട് സേറ്റഡ്. മാമോൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പവർ ബിഹൈൻഡ് മണി, ഫൈനാൻസ്. അതിന്റെ ആ വാക്കിന് ഒരു അരാമിക് ഒറിജിൻ ആണുള്ളത്. ഒരു അരാമിക് ഡൈറ്റി, സാമ്പത്തിക, നമ്മുടെ രാജ്യത്തും ഐശ്വര്യത്തിന്റെ ദേവൻ, ഐശ്വര്യത്തിന്റെ ദേവത എന്നൊക്കെ പറയുന്ന പോലെ സാമ്പത്തിക കാര്യങ്ങൾ, ഗോഡ് ഓഫ് ഫൈനാൻസ്, ദ ഡൈറ്റി ഓഫ് ഫൈനാൻസ് എന്ന് മനുഷ്യർ ആരാധിച്ചിരുന്ന അല്ലെങ്കിൽ സേവിച്ചിരുന്ന ഒരു ദേവനോ ദേവിയോ ഒരാളത്വമാണ്, അല്ലെങ്കിൽ ഒരു 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 അദൃശ്യ ശക്തിയായി മനുഷ്യർ കണക്കാക്കിയിരുന്ന ഒന്നാണ് മാമോൻ. ഈ മാമോൻ ആണ് ഈ സാമ്പത്തിക വിഷയങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് അവിടെ ഇങ്ങനെ ഒരു കാര്യം എടുത്തു പറയാനായിട്ടുള്ള കാര്യം വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്. നമ്മൾ അതിലേക്ക് വരും. അപ്പോ ആദ്യം മനസ്സിലാക്കേണ്ടത്, എന്റെ നിക്ഷേപം മാർക്ക് കിട്ടുന്നു, അവർക്ക് എന്റെ ഹൃദയം കിട്ടും. രണ്ടാമത്, സാമ്പത്തിക വിഷയങ്ങളിലും രണ്ട് യജമാനന്മാരുണ്ടാകാൻ സാധ്യതയുണ്ട്. ദൈവം നിയന്ത്രിക്കുന്ന സാഹചര്യവുമുണ്ട്. സാമ്പത്തിക കാര്യങ്ങളെ പൈശാചിക ശക്തികൾ സ്വാധീനിക്കും. There is a power, an evil power behind finance. അതുകൊണ്ട് പണം തെറ്റാണെന്നോ പണം ശരിയല്ലെന്നോ ഒന്നുമല്ല. ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. ഒരുത്തരെ സ്നേഹിക്കും, ലവ് വൺ ആൻഡ് ഹേറ്റ് അനദർ. ഇതിൽ ആരെ സ്നേഹിക്കും? ദൈവത്തെ സ്നേഹിക്കുമോ മാമോനെ സ്നേഹിക്കുമോ? സാമ്പത്തിക വിഷയങ്ങളിൽ ദൈവത്തെ സ്നേഹിക്കാം, മാമോനെ സ്നേഹിക്കാം. ലോയൽ ടു വൺ, ഒരുത്തനോട് പറ്റിച്ചേരും, മറ്റവനെ നിരസിക്കും. ലോയൽറ്റി, വിശ്വസ്തത. ആരോട് വിശ്വസ്തനായിരിക്കും? ദൈവത്തോട് സാമ്പത്തിക കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുമോ അതോ മാമോനോട് വിശ്വസ്തത കാണിക്കുമോ? Serve one and cannot serve other. ഒരുത്തനെ സേവിക്കും, മറ്റവനെ തള്ളിക്കളയും. മൂന്ന് കാര്യം, ലവ്, ലോയൽ, സർവ്. മൂന്ന് കാര്യങ്ങളാണ് കർത്താവോട് എടുത്തു പറയുന്നത്. ഒരുത്തനെ സ്നേഹിക്കും, ഒരുത്തനെ ഒരുത്തനോട് പറ്റിച്ചേരും, ഒരുത്തനെ സേവിക്കും. സ്നേഹിക്കുക, പറ്റിച്ചേരുക, സേവിക്കുക, കണക്റ്റഡ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ്. ഇത്രയൊക്കെ മനസ്സിലിരിക്കട്ടെ. ഇനി ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. സാമ്പത്തിക വിഷയങ്ങളിലുള്ള കുരുക്കുകൾ അഴിയണമെങ്കിൽ, ഇന്ന് നിങ്ങളുടെ എല്ലാവരും യോജിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇന്ന് ആത്മീയഗോളത്തിൽ കടഭാരം തീർക്കാനുള്ള പ്രാർത്ഥനകൾ, കടഭാരം അഴിക്കാനുള്ള പ്രാർത്ഥനകൾ, ഒരുപാട് പരിപാടികൾ നടക്കുന്നു. ഒരിക്കലൊരാളിലേക്ക് വെച്ച് ദയനീയമായിട്ട് ഇതിന്റെ കുറെ നാൾ ഇങ്ങനെ ഉള്ളതിന്റെ പുറകെ പോയച്ച് ഇതിനെ ക്ഷമിക്കണം, ഞാൻ അതിനെ വിമർശിക്കുകയല്ല, അബദ്ധങ്ങൾ ചിന്തിച്ചാൽ പോയച്ച് എന്നോട് വന്ന് പറഞ്ഞു, ബ്രദറെ, ഞാൻ ചോദിച്ചു കടമാരമെല്ലാം ശരിയായോ? അയ്യോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ സമ്പന്നരായതല്ലാതെ എന്റെ കാര്യത്തിൽ ഇതുവരെ ഒരു നീക്കുപോക്കുണ്ടായില്ല. ഒരുപാട് പരിപാടികൾ ആത്മീയോളത്തിൽ നടക്കുന്നുണ്ട്. എന്നാൽ ദൈവവചനം എന്താണ് ഈ വിഷയത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് എന്ന് ഗ്രഹിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാകും എന്താണ് ഈ രോഗം ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണല്ലോ ആദ്യത്തെ വിഷയം. മൂന്ന് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം നാം അറിയണം. ഒന്ന് വെൽത്ത്, സമ്പത്ത്. രണ്ട് റിച്ചസ്, ധനം. മൂന്ന് മണി, പണം. ഈ മൂന്ന് വാക്കുകളും അല്പസ്വല്പം വ്യത്യാസമുള്ള മൂന്ന് വിഷയങ്ങൾ. ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായാൽ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള ഒരു ദൈവകൃപ പ്രാപിക്കാൻ എളുപ്പമാണ്. സമ്പത്ത് എന്ന വേദപുസ്തകത്തിൽ ഈ മൂന്ന് വാക്കുകൾ ഉപയോഗിച്ചു. ധനികൻ, ധനം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, സമ്പത്ത് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, പണം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. വെൽത്ത്, സമ്പത്ത് എന്ന്, പണം എന്ന് ഒരു വാക്യം വായിക്കാം. മുൻപത്തെ പുസ്തകം 13 അധ്യായം വചനം തന്നെ നമുക്ക് നോക്കിക്കൊണ്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കാം. ജനസിസ് ചാപ്റ്റർ 3:13:2. പതിമൂന്നാം അധ്യായത്തിന്റെ 2 വാക്യം അബ്രഹാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഇങ്ങനെ അബ്രഹാമും ഭാര്യയും, സോറി, 2 വാക്യം, കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹു സമ്പന്നനായിരുന്നു. എബ്രഹാം ഇംഗ്ലീഷിൽ റിച്ച് എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ വെൽത്ത്, സമ്പത്ത്, മലയാളത്തിലെ ട്രാൻസ്ലേഷൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കറക്റ്റ് ആണ്. വെൽത്ത്, സമ്പത്ത് എന്ന് വേദപുസ്തകം പറയുന്നത് ദൈവം ഒറിജിനലി സൃഷ്ടിച്ചതും ഈ പ്രകൃതിയിൽ ലഭ്യമായതുമായ റിസോഴ്സസിനെയാണ് വേദപുസ്തകം സമ്പത്ത് എന്ന് പറയും. അത് കൈവശം വെച്ചിരിക്കുന്ന ഒരാളെയാണ് സമ്പന്നൻ. ഭൂമി, ഭൂസ്വത്ത്. ഇവിടെ എഴുതിയിരിക്കുന്നത് കന്നുകാലി, വെള്ളി, പൊന്ന്, ഇതെല്ലാം ഈ ഭൂമിയിൽ ദൈവത്തിന്റെ സൃഷ്ടിയിൽ, ആ ക്രിയേഷനിൽ തന്നെ വിലപിടിപ്പുള്ളതായി മനുഷ്യൻ കണക്കാക്കുന്നതും ഈ ഭൂമിയിൽ ദൈവം നിർമ്മിച്ചുണ്ടാക്കിയതുമായ, ആരും പ്രത്യേകിച്ച് ഉണ്ടാക്കിയ മനുഷ്യന്റെ സൃഷ്ടിയായ ഒന്നുമല്ല. That is wealth. അബ്രഹാം സമ്പന്നനായിരുന്നത് പ്രകൃതി തത്വമായി ദൈവസൃഷ്ടിയായി ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ ദൈവം ധാരാളമായി അദ്ദേഹത്തിനെ കയ്യിലേൽപ്പിച്ചിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സമ്പത്ത്. ആടുമാടുകൾ, കന്നുകാലി, മൃഗസമ്പത്ത്, ഇങ്ങനെയൊക്കെ പല വാക്കുകളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതൊക്കെയായിരുന്നു പഴയ കാലത്തെ ആളുകളുടെ സമ്പത്ത്. ഉൽപ്പത്തി പുസ്തകം 18:18 വാക്യത്തിൽ ഒരു വചനമുണ്ട്, പലരും തെറ്റായി കോട്ട് ചെയ്യുന്ന ഒരു വാക്കാണ്. അവിടെ എഴുതിയിരിക്കുന്നത് സമ്പത്തുണ്ടാക്കുവാൻ ദൈവമാണ് കൃപ തരുന്നതെന്ന് ഒരു വചനമുണ്ട്. അത് പല ആളുകളും തെറ്റായിട്ട് എടുത്ത് കോട്ട് ചെയ്യാറുണ്ട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം. വെൽത്ത്, ആവർത്തന പുസ്തകം 18:18 വാക്യം, നിന്റെ പിതാക്കന്മാരോട്, നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം, നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. വെൽത്ത്, ആ വാക്ക് ശ്രദ്ധിക്കണം. ഗോഡ് ഗിവ്സ് പവർ ടു ഗെറ്റ് വെൽത്ത്. പണം ഉണ്ടാക്കാനെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നു. ദൈവം പണം ഉണ്ടാക്കാൻ സഹായിക്കുന്നു എന്നല്ല ദൈവവചനം പറഞ്ഞത്. വെൽത്ത്, പ്രകൃതി ദത്തമായ ഭൂമിയിൽ അവൈലബിൾ ആയിട്ടുള്ള ദൈവസൃഷ്ടിയായിട്ടുള്ള ഒന്ന് കൈവശം വെക്കാൻ ദൈവമാണ് അനുവദിക്കുന്നത്. ദൈവം സൃഷ്ടിച്ചത് അത് ദൈവം കൊടുത്തേ ഉള്ളൂ. നമ്മുടെ കയ്യിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മുടെ പേര്, വസ്തുവോ, വീടോ, പ്രകൃതിദത്തമായ കാര്യങ്ങളോ മൃഗസമ്പത്തോ കൃഷി സമ്പത്തോ അതുപോലെയുള്ള കാര്യങ്ങൾ കൈവശമുണ്ടെങ്കിൽ ദൈവം തന്നിരിക്കുന്ന സമ്പത്താണ്. എന്തിനാണ് സമ്പത്ത് ദൈവം തന്നിരിക്കുന്നത്? സദൃശ്യവാക്യങ്ങൾ വായിക്കുമ്പോൾ അത് സദൃശ്യവാക്യങ്ങൾ 13:22 വായിച്ചാൽ സമ്പത്ത് ദൈവം നൽകുമ്പോൾ ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്, അത് അടുത്ത ജനറേഷന് കൈമാറാനായിട്ട് ദൈവം വച്ചിരിക്കുന്ന, ദൈവത്തിന്റെ ഒരു പ്രോസസ് ആയിട്ട് ദൈവം വച്ചിരിക്കുന്ന ഒരു കാര്യം. 13 സദൃശ്യവാക്യങ്ങൾ Proverbs 13:22 ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വച്ചേക്കുന്നു, പാപിയുടെ സമ്പത്തോ നീതിമാന് വേണ്ടി സമ്പത്ത്. ആ വാക്ക് ശ്രദ്ധിക്കണം, വെൽത്ത്. നീതിയായിട്ട് ജീവിച്ചാൽ മക്കൾക്കും മക്കളുടെ മക്കൾക്കും അത് അനുഭവിക്കാൻ കഴിയും. കാരണം പ്രകൃതിദത്തമായി ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്ത് തലമുറകൾക്ക് പ്രയോജനപ്പെടും. ദുഷ്ടനായി ജീവിച്ചാൽ അത് നഷ്ടപ്പെട്ടു പോകും, കൈമോശം വന്നു പോകും, അത് നീതിമാന്മാരായ ആരുടെയും കയ്യിൽ ചെല്ലപ്പെടും, അവർക്ക് പ്രയോജനപ്പെടും. ദൈവം സൃഷ്ടിച്ചതൊന്നും നശിച്ചു പോകാനായിട്ട്, നഷ്ടപ്പെട്ടു പോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദിസ് ഈസ് സംതിങ് ക്രിയേറ്റഡ് ബൈ ഗോഡ്. ദെൻ മണി, പണം. മണി എന്ന വാക്ക്, പണം, അതാര് സൃഷ്ടിച്ചതാണ്? അത് ദൈവം സൃഷ്ടിച്ചതല്ല. ദൈവം സൃഷ്ടിച്ച കാര്യങ്ങൾ വിനിമയം ചെയ്യാനായി മനുഷ്യൻ ഉണ്ടാക്കിയതാണ് പണം. കറൻസി, നമ്മുടെ കയ്യിലിരിക്കുന്ന രൂപ, അത് മനുഷ്യനിർമ്മിതമാണ്. ഇന്ത്യയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇന്ത്യൻ റുപ്പി, അതിവിടെ ചെലവാകുള്ളൂ. ഈ രൂപ കൊണ്ടുപോയി അമേരിക്കയിൽ ചെലവാക്കാൻ നോക്കിയാൽ അത് അവിടെ ചെലവാകുകയില്ല, അവിടെ ഡോളർ ആക്കിയെങ്കിലേ അവിടെ ചെലവാകുള്ളൂ. അത് പ്രാദേശികമായി ഓരോ രാജ്യത്ത് മനുഷ്യനിർമ്മിതമായ ഒന്നാണ് പണം. നമ്മുടെ കയ്യിലിരിക്കുന്ന രൂപ നമ്മുടേതാണ് എന്ന് നമ്മൾ വിചാരിച്ചാൽ ഒരു പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ചെന്ന് ഒരു 10 രൂപ നോട്ട് ഒന്ന് തീ കത്തിച്ചു നോക്കേ, അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രോപ്പർട്ടിയാണ്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാണ് രൂപ. നമ്മുടെ കയ്യിൽ അത് വിനിമയം ചെയ്യാനായിട്ട് നമ്മുടെ കൈവശം വെച്ചിരിക്കുന്നു. അതിനെ ഇത്തരത്തിൽ അനുവദനീയമല്ലാത്ത രീതിയിൽ അതിനെ കീറുകളയോ കത്തിച്ചു കളയോ ഒക്കെ ചെയ്താൽ ശിക്ഷ നേരിടേണ്ടി വരും. അതിനെ ദൈവമാക്കുന്ന മനുഷ്യരുണ്ട്. നമ്മുടെ നാട്ടിലെ കൾച്ചർ അനുസരിച്ച് രൂപ താഴെ വീണാൽ ഉടനെ എടുത്ത് ഒന്ന് നമസ്കരിച്ച് ഒന്ന് പൂജിക്കും. കാരണം അത് ദൈവമാണ്, അതിന്റെ പിന്നിലുള്ള വ്യാപാര ശക്തി വേറെയാണ്. അപ്പോൾ മണി എന്ന് പറയുന്നത് ഈ ദൈവികമായ സമ്പത്തുകളും നമ്മുടെ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വിനിമയം ചെയ്യാനായി മനുഷ്യനിർമ്മിതമായി ഒന്നാണ് പണം. അതും ചെറുതോ വലുതോ ആയ അളവിൽ നമ്മുടെ എല്ലാം കൈവശമുണ്ട്. അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതും തെറ്റായിട്ടുള്ള കാര്യമല്ല. അതെങ്ങനെ കൈകാര്യം ചെയ്യണം? ദൈവം പണം ഏൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൈവശം പണം വരുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം? അത് കർത്താവ് വ്യക്തമായിട്ട് പഠിപ്പിക്കും. മൂന്നാമത് ധനം. വേദവശം ഉപയോഗിച്ചിരിക്കുന്ന വേറൊരു വാക്കാണ് റിച്ച് അല്ലെങ്കിൽ റിച്ചസ്. നമ്മുടെ കൈവശമുള്ള പണം വർദ്ധിപ്പിക്കുന്ന ഒരു മാർഗം ഉണ്ടാക്കിയിട്ട് അതിനെ പെരുക്കി അത് കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നതിനെയാണ് ധനം എന്ന് പറയുന്നത്. പണം ഇടപാട് സ്ഥാപനങ്ങൾ മനുഷ്യനെ ധനികനാക്കാൻ വ്യാമോഹിപ്പിക്കുന്നതാണ് റിച്ചസ്. ആ ധനം ഇങ്ങനെ പെരുകി വരുമ്പോൾ അവിടെയാണ് അപകടം പതിയിരിക്കുന്നത്. പണം എവിടെയെങ്കിലും അന്യായമായ രീതിയിൽ വിനിമയം ചെയ്ത്, പണം കൊണ്ട് വിനിമയം ചെയ്ത് ആ പണം വർദ്ധിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് മനുഷ്യൻ പരിശ്രമിക്കുന്ന പരിശ്രമങ്ങൾ, അപകടം പതിയിരിക്കുന്നതെല്ലാം അതിൻ്റെ അകത്താണ്. റിച്ചസ്, ഇൻക്രീസിങ് മണി by human efforts. അങ്ങനെയാണ് ധനികനായി. തിമോത്തിയോസിന്റെ ലേഖനം വായിക്കുമ്പോൾ ഒന്ന് തിമോത്തിയോസ് ആറാം അധ്യായം ഒൻപതാം വാക്യം ഒരു വചന ഒരു വാക്യം ഒന്ന് വായിക്കാം. ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 6:9 അവിടെ പൗലോസ് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ധനികനാകാൻ ഇച്ഛിക്കുന്നവൻ. ഈ വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മെ ഈ വിഷയത്തിൽ ഒരു ക്രമീകരണം പ്രാപിക്കാനായിട്ട് വളരെ സഹായിക്കുന്ന ഒന്ന് തിമോത്തിയോസ് ആറാം അധ്യായം ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ. ആ വാക്ക് ശ്രദ്ധിക്കണം, സമ്പത്തല്ല പണവുമല്ല അവർ ഉപയോഗിച്ചിരിക്കുന്നത്, പണം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ. ധനികൻ എന്ന് പറയുന്നവൻ പണം വർദ്ധിപ്പിച്ചു കൊണ്ടുവരും. ധനികനാകാൻ ആഗ്രഹിച്ചാൽ അവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടപെടുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യും. അനേക ആളുകളും പ്രത്യേകിച്ച് വിശ്വാസികളും ചെന്ന് ചാടുന്നത്, കുരുക്കൽ കിടുന്നത് ഈ ഒരൊറ്റ വിഷയത്തിലാണ്, ധനികനാകാനുള്ള പരിശ്രമം. അവിടെയാണ് നമ്മൾ ചെന്ന് ആപത്തിൽ ചാടുന്നത്. അതുകൊണ്ട് ഈ മൂന്ന് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം തൽക്കാലം മനസ്സിലിരിക്കട്ടെ. ഒരുപാട് സംശയങ്ങൾ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. എല്ലാ സംശയങ്ങളും തീർത്തു തരാനുള്ള പ്രാപ്തി ഒന്നും എനിക്കില്ല, എങ്കിലും പ്രായോഗികമായ സംശയങ്ങൾ നമുക്ക് ഒടുവിൽ ചർച്ച ചെയ്യാം. ഇനി തുടർന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വരേണ്ടതായ കാര്യം, പണം ശരിയായി കൈകാര്യം ചെയ്യണമെങ്കിൽ ധനികനാകാൻ ഉള്ള ആഗ്രഹം വെടിഞ്ഞ് ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ പണം കൈകാര്യം ചെയ്ത് ഈ ഭൂമിയിൽ ജയത്തോടുകൂടെ നമുക്ക് ജീവിക്കണമെങ്കിൽ രണ്ടു മൂന്ന് മനോഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട ആവശ്യം. അവർ ആറ്റിറ്റ്യൂഡ്സ് ടു ബി കറക്റ്റ്. ലൂക്കോസിന്റെ സുവിശേഷം 16 അധ്യായം 10-13 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആദ്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം ലൂക്ക് ചാപ്റ്റർ 10-16 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. 16 അധ്യായം 1 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒന്നാം വാക്യം ഇങ്ങനെയാണ്, ധനവാനായ ഒരു മനുഷ്യന് ഒരു കാര്യ വിചാരങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്യ സത്യങ്ങൾ, റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ധനികനായ ഒരു മനുഷ്യൻ, അവനൊരു കാര്യവിചാരകൻ ഉണ്ടായിരുന്നു. ഈ കാര്യവിചാരകൻ അയാളുടെ വസ്തുവകകൾ പണം ഒക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ്. ആ സംഭവം എല്ലാം വിവരിച്ച് തന്നെ അവസാനം കർത്താവ് ശിഷ്യന്മാരോട് പണസംബന്ധമായ ധനസംബന്ധമായ റിച്ചസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മണി ആൻഡ് റിച്ചസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ, മനുഷ്യനുണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ ദൈവമക്കളുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടായിരിക്കേണ്ട ചില മനോഭാവങ്ങൾ, അല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അല്പത്തിൽ അത്യല്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി കെട്ടവൻ. നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ ഭരമേൽപ്പിക്കും? അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും? വീണ്ടും കർത്താവ് പഴയ കാര്യം പറയുകയാണ്, രണ്ട് യജമാനന്മാരെ സ്നേഹിപ്പാൻ ഒരു ഭൃത്യനും കഴിയുകയില്ല. അവൻ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയില്ല. ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത, കൈകാര്യം ചെയ്യുന്ന പണത്തിൽ, ധനപരമായ പണപരമായ കാര്യങ്ങളിൽ 100% വിശ്വസ്തത പാലിക്കുവാൻ ഒരു സമർപ്പണം നമുക്കുണ്ടായിരിക്കും. ദൈവത്തോടും മനുഷ്യനോടും, ദൈവമുമ്പാകെയും മനുഷ്യന്റെ മുമ്പാകെയും, ഞാൻ കൈകാര്യം ചെയ്ത പണസംബന്ധമായ വിഷയത്തിൽ അല്പം പോലും അവിശ്വസ്തതയില്ല എന്ന് പറയുവാനുള്ള പ്രാഗല്ഭ്യം നമുക്ക് പ്രാപിക്കും. അവിടെ അവിശ്വസ്തത വരുമ്പോൾ ആണ് നാം കുഴച്ചിലിൽ അകപ്പെടുന്നത്. നമ്മുടെ ആറ്റിറ്റ്യൂഡിലാണ് ആദ്യമേ വിശ്വസ്തത എന്നുള്ളതാണ്. ഫെയ്ത്ത്ഫുൾനെസ് ഇൻ ലിറ്റിൽ മാറ്റേഴ്സ്. അവിടെ കർത്താവ് പറഞ്ഞ അത്യല്പത്തിൽ, ചെറിയ ചെറിയ കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങൾ, ഞാൻ കോടികളുടെ വെട്ടിപ്പൊന്നും നടത്തിയില്ലല്ലോ, അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ കള്ളത്തരമൊന്നും ഞാൻ കാണിച്ചില്ലല്ലോ, പക്ഷേ 50 പൈസയുടെ വിഷയത്തിൽ, അല്ലെങ്കിൽ 1 രൂപയുടെ വിഷയത്തിൽ അത്യല്പത്തിൽ ഉള്ള വിശ്വസ്തതയാണ് ഇറ്റ് മാറ്റേഴ്സ്. നമ്മളറിയാതെ നമ്മൾ കുരുക്കിൽ അകപ്പെട്ടു പോകുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ, പണസംബന്ധമായ വിഷയങ്ങളിൽ, ധനപരമായ വിഷയങ്ങളിൽ, അത്യല്പത്തിൽ കൊച്ചു കൊച്ചു വിഷയങ്ങളിലുള്ള അവിശ്വസ്തത, അതാണ് നമ്മളെ നമ്മളറിയാതെ മിസ്മാനേജ്മെന്റിൽ വലിയ വലിയ കടഭാരങ്ങളിൽ അല്ലെങ്കിൽ വലിയ വലിയ കുരുക്കുകളിൽ കൊണ്ടുവന്ന് ആക്കുന്നത്. ദൈവം മുമ്പാകെ നമുക്ക് ആദ്യം ക്രമീകരിക്കേണ്ടതായ കാര്യങ്ങൾ. രാവിലെ നമ്മള് കർത്താവ് കരം കൊടുക്കുന്ന വിഷയത്തിൽ ചോദിച്ച ഉത്തരത്തിന്റെ മറുപടിയെ കുറിച്ച് നമ്മൾ വായിച്ചപ്പോൾ കർത്താവിന് നമ്മളെയാണ് ആവശ്യം. ഈ ബാക്കിയുള്ളതെല്ലാം ഈ ഭൂമിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് വിനിമയം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിരിക്കുക. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്ത് അടുത്ത തലമുറയ്ക്ക് വെച്ചേച്ചു പോകും. വിനിമയം ചെയ്യാനായിട്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് കൊടുക്കൽ വാങ്ങലുകൾ നടത്തി കൊടുത്തു തീർത്തിട്ട് പോകും. ഇത് വർദ്ധിപ്പിക്കാനായിട്ടുള്ള പരിശ്രമം കൂടുതൽ കൊഴിച്ചിലിൽ പരീക്ഷയിലും കണിയിലും കുടുങ്ങാനായിട്ട് ആഗ്രഹിക്കും. അതുകൊണ്ട് ഞാൻ അതിന് പരിശ്രമിക്കുന്നില്ല. വിശ്വസ്തനായിരിക്കും, വിശ്വസ്തനായിരിക്കും. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നവർ, കരം കൊടുക്കാതെ ടാക്സ് വെട്ടിക്കാൻ ശ്രമിക്കുന്നവർ, സാധനം വാങ്ങിച്ചിട്ട് ബില്ല് വാങ്ങിക്കാതെ കുറച്ച് ലാഭം കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ വേറെ എവിടെയെങ്കിലും ചെന്ന് ഒരു വലിയ കുരുക്കിൽ അകപ്പെട്ടു പോകും. വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾനെസ് ഇൻ ലിറ്റിൽ തിങ്സ്, അത് ദൈവം ഈ വിഷയത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. രണ്ടാമതൊരു കാര്യം, 1 തിമോത്തിയോസ് 6:10 നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഒന്ന് ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തരായിരിക്കണം. രണ്ടാമത്തേത്, 1 തിമോത്തിയോസ് 6:10 പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ പൗലോസ് എഴുതുന്ന ഒരു കാര്യമുണ്ട്, ദ്രവ്യാഗ്രഹം, ദ ലവ് ഓഫ് മണി, ഗ്രീഡ്, ലവ് ഓഫ് മണി, അവർ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മണി എന്നാണ്. ലവ് ഓഫ് മണി, അതാണ് ധനികനാകാനുള്ള ആഗ്രഹം. റിച്ച്, ധനികൻ, ധനവും പണവും തമ്മിലുള്ള ബന്ധമാണ് അവർ. Is the root of all evil. പണം ഉണ്ട്, സമ്പത്തുണ്ട് എന്നുള്ളതല്ല അവരുടെ വിഷയം, പണത്തോടുള്ള സ്നേഹം. നാട്ടിലെ സാധാരണ മലയാളത്തിൽ പറഞ്ഞ പണക്കൊതി എന്ന് പറയും, പണത്തോടുള്ള സ്നേഹം. Love of money is the root of all evil. എല്ലാ ദുഷ്ടതയുടെയും അടിസ്ഥാനപരമായ കാരണം, അതിന്റെ മൂലകാരണം പണത്തോടുള്ള സ്നേഹം. ഇതിനെ സ്നേഹിക്കാതെ ഇരിക്കാൻ ദൈവത്തിനൊന്നും ഒരു ക്രമം കാണിക്കാം. നമുക്കറിയാതെ ഇതിനോടുള്ള ആ സ്നേഹം അതൊരു അഡിക്ഷൻ പോലെ ആയിപ്പോകും. ഈ പണം കൈകാര്യം ചെയ്യുമ്പോൾ അവരെ സ്നേഹിക്കാതെ ഇരിക്കാൻ ദൈവത്തിനൊന്നും ഒരു ക്രമ ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. പൗലോസ് പറയുകയാണ്, പണത്തോട് സ്നേഹമുള്ള ഒരാള് സാഹചര്യം കിട്ടിയാൽ, അവസരമുണ്ടായാൽ ഏത് ദുഷ്ടതയും ചെയ്യും. ലോകത്തിൽ നിന്ന് നടക്കുന്ന എല്ലാ ക്രൈമും എല്ലാ കുറ്റകൃത്യങ്ങളുടെയും പുറകിൽ മനുഷ്യന് പണത്തോടുള്ള, ധനത്തോടുള്ള, ധനികനാകാനുള്ള മോഹത്തിൽ നിന്നും പണത്തോടുള്ള സ്നേഹത്തിൽ നിന്നുമാണ് അതിന്റെ നല്ല പങ്കും ഉടലെടുത്തിരിക്കുന്നത്. പണത്തോടുള്ള സ്നേഹം, ആ പണത്തോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ ഏത് ദുഷ്ടപ്രവൃത്തി, ഇന്ന് വേറെ ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്നതാണ്, ഏത് ദുഷ്ടതയിലും വീഴാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഇത് റൂട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്, വേരാണ്. അതിൽ നിന്ന് എന്തും മുളച്ചു വരാം, അതിൽ നിന്ന് ദുർനടപ്പ് മുളച്ചു വരാം, അതിൽ നിന്ന് കൊലപാതകം മുളച്ചു വരാം, അതിൽ നിന്ന് പക മുളച്ചു വരാം, അതിൽ നിന്ന് അസൂയ മുളച്ചു വരാം, അതിൽ നിന്ന് സകല വൃത്തികേടുകളും മുളച്ചു വരാം. ലവ് ഓഫ് മണി. അപ്പൊ ഇതിന്റെ ഒന്നാമത്തെ, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ വിശ്വസ്തത എന്നുള്ളത് ഒന്നാമത്തെ വിഷയം. കർത്താവെ, അല്പകാര്യത്തിൽ പോലും വിശ്വസ്തനായിരിക്കുവാൻ എന്നെ സഹായിക്കണമേ. എന്റെ മനോഭാവത്തിൽ എനിക്ക് സമർപ്പണം അക്കാര്യത്തിൽ ആവശ്യമുണ്ട്. കൊച്ചു കാര്യത്തിലാണെങ്കിൽ പോലും, ചെറിയ വിഷയത്തിലാണ്, ഒട്ടും വിലയില്ലെന്ന് തോന്നുന്ന വിഷയത്തിലാണെങ്കിൽ പോലും, വലിയ കാര്യത്തിലാണെങ്കിൽ കൂടി വിശ്വസ്തത പാലിക്കുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ഒരു ചേഞ്ച് വേണം. രണ്ടാമത്, എന്റെ ഉള്ളിന്റെ ഉള്ളിൽ പോലും കർത്താവെ, ഈ പണത്തോടുള്ള സ്നേഹം ഉണ്ടാകാതിരിക്കാനായിട്ട് എന്നെ സഹായിക്കണമേ. ഞാനത് ഒടുവിൽ വിശദീകരിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിക്കാം. ഇപ്പോൾ ഞാനത് തൽക്കാലം പറയുന്നില്ല. പണത്തോടുള്ള സ്നേഹം മനസ്സിലേക്കട്ടെ. 1
തിമോത്തിയോസ് ആറാം അധ്യായം ഒൻപതാം വാക്യം. ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 6:9. ധനികനാകാൻ ആഗ്രഹിക്കുന്നവർ, ഡിസയർ ടു ബിക്കം റിച്ച്, ആഗ്രഹം, സ്നേഹമൊന്ന് ആഗ്രഹവും. പണത്തോടുള്ള സ്നേഹം, കൂടുതൽ പണം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കില്ല, പക്ഷെ ഉള്ള ആ പണം നഷ്ടപ്പെടാതിരിക്കാനും ഈ സ്നേഹം ഉണ്ടെങ്കിൽ പറ്റുമല്ലോ. ഇത് എന്റെ കയ്യിലുള്ളത് ചെലവാക്കാൻ ഈ പിശുക്ക് എന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ മനുഷ്യ സാധാരണ പറയും. അത് ഈ കഞ്ചൂസ് പണത്തോടുള്ള സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സ്വഭാവം. വലിയ പണമൊന്നും ഞാൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ എന്റെ കയ്യിലുള്ളത് പ്രയോജനപ്പെടുന്ന വിധത്തിൽ, ദൈവത്തിന് പ്രയോജനപ്പെടുന്ന വിധത്തിൽ ചെലവഴിക്കാൻ എനിക്ക് മടിയുള്ളതും ഈ പണത്തോടുള്ള സ്നേഹത്തിന്റെ മറുവശമാണ്. ഇവിടെ ഒമ്പതാം വാക്യത്തിൽ പറയുന്നത് ഡിസയർ ടു ബിക്കം റിച്ച്, ധനികനാകാൻ, കയ്യിലുള്ള പണം വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് അതിന്റെ ആ പൂജ്യങ്ങളുടെ എണ്ണം കൂട്ടിക്കൂട്ടി അത് 3 അക്കസംഖ്യയായി, 4 അക്കസംഖ്യയായി, 5 അക്കസംഖ്യയായി, 6 അക്കസംഖ്യയായി, എത്ര കൂട്ടാമോ അതിങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരാനുള്ള ആഗ്രഹം, ഇറ്റ് ഈസ് റോങ്. അത് തെറ്റ. ഈ 3 കാര്യങ്ങളാണ് നമ്മളെ ഈ കുരുക്കിൽ കൊണ്ടകപ്പെടുന്നത്. സാമ്പത്തികമായ കാര്യങ്ങളിൽ നമ്മൾ വലിയ ആപത്തിൽ, വലിയ പ്രശ്നങ്ങളിൽ, വലിയ ബാധ്യതകളിൽ, ഇടപാടുകളിൽ ചെന്ന് ചാടാനുള്ള വഴി തുറക്കുന്നത് ഈ 3 വിഷയങ്ങളാണ്. ഫോൾ ഇൻ ടു ടെംപ്റ്റേഷൻ, എല്ലാ പ്രലോഭനങ്ങളിലും ചെന്ന് അകപ്പെടാൻ ഇടയാകും. പണത്തോടുള്ള സ്നേഹം, പണം വർദ്ധിപ്പിക്കാനുള്ള ഡിസയർ, ധനികനാകാനുള്ള ആ ഡിസയർ, 3rd വിഷയം അതാണ്, ഡിസയർ ടു ബിക്കം റിച്ച്, ധനികനാകാനുള്ള ആഗ്രഹം. ദാവീദ് സദൃശവാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ധനികനായി തീർന്നിട്ട് ദൈവത്തെ നിന്ദിപ്പാലും, ഞാൻ ദരിദ്രനായി തീർന്നിട്ട്, ഇത് രണ്ടും എനിക്ക് എന്റെ ജീവിതത്തിൽ ഇടയാകരുതേ, നിത്യവൃത്തി തന്നെ പോഷണം എനിക്ക് ജീവിതത്തിൽ ജീവിച്ച് കഴിഞ്ഞുകൂടാ. ഈ അവസാനം വരെ, എന്റെ ആയുസ് മുഴുവൻ അവസാനം വരെ നീ ആക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ, നീ ആക്കിയിരിക്കുന്ന ഇടത്തിൽ നമുക്ക് അല്പമുണ്ടെങ്കിലും ജീവിക്കാം, അധികമുണ്ടെങ്കിലും ജീവിക്കാം, ദൈവം അതിലധികം തന്നാലും നമുക്ക് ജീവിക്കാം, പക്ഷെ ഇതിനോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകാതിരിക്കാനായിട്ട് എന്നെ സഹായിക്കണമേ എന്ന് നാം പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇനി ആ മത്തായിയുടെ സുവിശേഷം 19:12 ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞ കാര്യം, ഈ 2 വിഷയങ്ങളും കൂടെ ചേർത്ത് ഒരു പ്രയോഗം പ്രത്യേകം ഓർത്തിരുന്നാൽ നന്നായിരിക്കും. മത്തായിയുടെ സുവിശേഷം 19:12 കർത്താവ് പഠിപ്പിച്ച ഒരു പ്രയോഗം നമുക്കിവിടെ കാണാം. Matthew 19:12, അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ണന്മാരായി ജനിച്ചവരുണ്ട്, മനുഷ്യർ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുമുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരും ഉണ്ട്. ഗ്രഹിപ്പാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ. വേദപുസ്തകത്തിൽ കാണുന്ന ഒരു പ്രയോഗമാണ് ഷണ്ണൻ എന്നുള്ളത്. പഴയ കാലത്ത് രാജാക്കന്മാര് അവർക്ക് ഒന്നിലധികം ഭാര്യമാരും രാജ്ഞിയും രാജകുമാരികളും ഒക്കെ ഉള്ളപ്പോൾ അവരെ പാർപ്പിക്കുന്ന അന്തപുരങ്ങളുണ്ട്. ഈ അന്തപുരം സൂക്ഷിക്കുവാൻ സ്ത്രീജനങ്ങളാണ് അവിടെ ഉള്ളത്. രാജാവ് നിയമിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, അവിടെ ചുമതലപ്പെട്ട അതിൽ നോക്കി നടത്താനായിട്ട് സൂക്ഷിപ്പുകാരായിട്ട് ആക്കുന്ന ആളുകളുണ്ട്, അവരെയാണ് ഷണ്ണന്മാരെന്ന് പറയുന്നത്. അവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ഒരു പുരുഷനുണ്ടാകുന്ന ഫീലിങ്സ് ഒന്നും അവർക്ക് ഇല്ല, അതുകൊണ്ടാണ് അവർ ഷണ്ണൻ എന്ന് പറയുന്നത്. ഒരു സ്ത്രീയെ കണ്ടാൽ, ഒരു സാധാരണ ജഡികനായ ഒരു മനുഷ്യനുണ്ടാകുന്ന ആകർഷണമോ വികാരങ്ങളോ ഉത്തേജനങ്ങളോ ഒന്നും ഉണ്ടാകാത്ത, അതിനുള്ള ശേഷിയില്ലാത്ത മനുഷ്യൻ. രാജാവിനൊന്നും പേടിക്കണ്ട, ഇല്ലെങ്കിൽ ഇവൻ എന്താ കാണിച്ചു വെക്കുന്നത് എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. സ്ത്രീകളെ എല്ലാം കൂടെ പാർപ്പിച്ചേക്കുന്നിടത്ത് കൊണ്ട് വാച്ചറായിട്ട് നിർത്തിയേച്ച് പോയച്ച് അവരെന്തെങ്കിലും കുഴപ്പങ്ങൾ ഒപ്പിച്ചു വെച്ചാൽ പറയാൻ ഒക്കില്ല. അതുകൊണ്ട് അതിന് ശേഷിയില്ലാത്ത ഷണ്ണന്മാരായ ആളുകളെ എത്തിയോത്തിയ രാജ്ഞിയുടെ ഷണ്ണൻ, രാജ്ഞി പോകുന്നിടത്ത് രാജ്ഞിയുടെ കൂടെ പോകുന്ന ഷണ്ണനാ, പേടിക്കാതെ പറഞ്ഞു വിടാം. ഇന്നത്തെ കാലത്ത് ഓട്ടോറിക്ഷയിലും കയറാൻ പറ്റത്തില്ല, ടാക്സിയിലും കയറാൻ പറ്റത്തില്ല, എന്താ കാണിച്ചു വെക്കുന്നത് പറയാൻ ഒക്കത്തില്ല. അതുപോലെ തന്നെയാ മനുഷ്യനുള്ള കാലം മുഴുവൻ ഇതുണ്ടായിരുന്നു. അതിന് കഴിവില്ലാത്ത, പ്രാപ്തിയില്ലാത്ത ആളുകളെയാണ് ഇതിനാക്കുന്നത്. കർത്താവ് പറയുന്നത് സ്വർഗരാജ്യം നിമിത്തം
ഇവിടെ വേറൊരു കോണ്ടെക്സ്റ്റിലാണ് ഈ വിഷയം പറയുന്നത്. പല വിഷയങ്ങളിലും ഷണ്ണൻ, തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയവരുണ്ട്. സാമ്പത്തിക വിഷയത്തിൽ ഒരു ഷണ്ണനായി മാറണം, എ ഫൈനാൻഷ്യൽ യൂണിക്. ഈ പണം കണ്ടാൽ എനിക്കൊന്നും തോന്നുന്നില്ല. ഒരു ഷണ്ണന് ഒരു സ്ത്രീയെ കണ്ടാൽ ഒരു വികാരവും തോന്നാത്തതുപോലെ 10 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും 10,000 രൂപയാണെങ്കിലും 10,00,000 രൂപയാണെങ്കിലും 10 കോടി ആണെങ്കിലും എന്റെ അകത്ത് ഇളക്കങ്ങളൊന്നും ഉണ്ടാകരുത്. ദൈവമക്കളുടെ പ്രശ്നം കഴിഞ്ഞിടയ്ക്ക് എൻ്റെ ഒരു സഹോദരൻ എൻ്റെ കൂടെ, ഞാൻ കൊല്ലത്ത് പഠിക്കുമ്പോൾ ഫാത്തിമ കോളേജിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന എൻ്റെ ഒരു സ്നേഹം, അദ്ദേഹം ഒരു സി എസ് ഐയിൽ ഒരു അച്ഛൻ്റെ മകനാണെങ്കിൽ വളരെ അടുത്തൊരു സ്നേഹം, ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 10-25 വർഷത്തോളം ഞങ്ങൾ തമ്മിൽ വലിയ കണക്ഷനൊന്നും ഇല്ലായിരുന്നു. ഈ അടുത്ത ഇടയ്ക്ക് അദ്ദേഹം എൻ്റെ അഡ്രസ്സൊക്കെ തപ്പി പിടിച്ച് എന്നെ കാണാനായിട്ട് എൻ്റെ നാട്ടിൽ വന്നു. ഞാൻ ചോദിച്ചു, എന്താ ഒത്തിരി കാലം പോയാലോ കണ്ടിട്ട്? ദൂരെ കണ്ടപ്പോഴേ കാലിനെയൊക്കെ പിടികിട്ടി. എന്റെ ഷേപ്പൊക്കെ മാറിയെങ്കിലും അദ്ദേഹത്തിന്റെ ഷേപ്പ് പഴയതുപോലെ കഴിയുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് നല്ല പിടികിട്ടി. എന്നോട് പറഞ്ഞു, എന്റെ ബ്രദറെ എന്ത് ചെയ്യാനാ? ആകെ വലിയ കുരുക്കിൽ ചെന്നകപ്പെട്ടു, ചില സാമ്പത്തിക വിഷയങ്ങളിലൊക്കെ ചെന്ന് അകപ്പെട്ടു. അത് പ്രാർത്ഥിക്കാൻ ഒരാൾ തീർന്നപ്പോ ഒരാള് എന്നോട് പ്രാർത്ഥിച്ചൊരു പ്രവചനം പറഞ്ഞു, ദൈവം നിന്നെ വിദേശത്തേക്ക് അയക്കാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ അത് കാരണം ചേർന്ന് ഒരു ഏജന്റിനായി കുറെ പൈസ കൊടുത്തു, ഏജന്റ് അതുകൊണ്ട് പോയി, അങ്ങനെ കുറെ പൈസ നഷ്ടപ്പെട്ടു. ഇങ്ങനെയെല്ലാം കറങ്ങിക്കൊണ്ടിരുന്നപ്പോ ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, ഇവിടെ വരാണ്ട് കൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളുണ്ട്, അദ്ദേഹത്തെ വീട്ടിൽ വിളിച്ചൊരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തിയാൽ എല്ലാ പ്രശ്നവും പരിഹരിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ വിളിച്ച് വീട്ടിൽ വിളിച്ച് ഉപവാസ പ്രാർത്ഥനയൊക്കെ നടത്തി 3 ദിവസം തീരാറായപ്പോഴത്തേക്ക് വിളിച്ചോണ്ട് വന്ന ആള് പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു 5,000 രൂപയെങ്കിലും കൊടുക്കണം. അപ്പൊ പോവാറായപ്പോഴത്തേക്ക് പോവാന്ന ആള് പറഞ്ഞു, നിന്റെ ഭാര്യയുടെ വീട്ടിലും കൂടെ ചില ബന്ധനങ്ങളുണ്ട്, അതുകൊണ്ട് അവിടെയും കൂടെ ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന. എന്റെ പ്രകാരം ഞാൻ ഒന്നും കൂടെ കണക്ക് കൂട്ടി 5,000, 5,000, 10,000. അത് കഴിഞ്ഞപ്പോ എന്നെ ഒരു മീറ്റിങ്ങിന് വിളിച്ചോണ്ട് പോയി. ഞാൻ അവിടെ ചെന്ന് ഇരുന്നപ്പോഴേ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആദ്യത്തെ പ്രാർത്ഥന അദ്ദേഹം പ്രാർത്ഥിക്കാൻ വന്ന ആളും, എല്ലാവർക്കും നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, ഇപ്പോൾ നമ്മുടെ എല്ലാം പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. ഞാനാണ് എന്റെ പേഴ്സ് എങ്ങനെ ഒന്ന് മുറുക്കാമെന്ന് ആലോചിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോ വേണ്ട എന്റെ പേഴ്സ് തുറക്കാൻ വേണ്ടിയാ പ്രാർത്ഥന. ആകെപ്പാടെ കുഴഞ്ഞു കിടക്കുകയാണ്. വിശ്വാസികളുടെ ഇടയിൽ വലിയ പഴച്ചിലിൽ വന്ന് വീഴുന്നത് ഇത് കണ്ട നമ്മുടെ അകത്ത് പലതും അനങ്ങാൻ തുടങ്ങും. നമുക്ക് പല വികാരങ്ങളും വരാൻ തുടങ്ങും. സ്നേഹം തുടങ്ങും, ആർത്തി തുടങ്ങും, ആഗ്രഹം തുടങ്ങും, കുറച്ചുകൂടെ കിട്ടണമെന്ന് തോന്നും. ഈ വിഷയത്തിൽ ഒരു ഷണ്ണനായി തീരാൻ നമുക്ക് ആവശ്യം. സാമ്പത്തിക വിഷയം, ഭക്തന്മാരായ മനുഷ്യർ, പൗലോസ് ദൈവഭക്തരായ മനുഷ്യർ, അവർ ദൈവഭക്തരായിട്ട് ജീവിച്ചത് അവരാരും പൈസ പണം കൈകാര്യം ചെയ്യാത്തവരല്ലായിരുന്നു, ലോകപ്രകാരം സമ്പത്തൊന്നും ഇല്ലാത്തവർ അല്ലായിരുന്നു. അവരുടെ കയ്യിലൊക്കെ ഇത് കടന്നുപോയി. പക്ഷേ അവരിത് കൈകാര്യം ചെയ്തപ്പോൾ ഒരു ഷണ്ണൻ അന്തപുരത്തിൽ ആ രാജകുമാരികളെ കൈകാര്യം ചെയ്യുന്നത് പോലെ അവർ ഈ ഭൂമിയിൽ ജീവിച്ച കാലത്ത് കൈകാര്യം ചെയ്തു. മക്കളെ, ആ സാമ്പത്തിക വിഷയത്തിൽ ഒരു ഷണ്ണനായി മാറാൻ ആർക്ക് സാധിക്കുമോ അവർക്ക് അവരുടെ ജീവിതത്തിൽ ജയത്തോടെ മുന്നോട്ട് പോകാൻ ഈ വിഷയത്തിൽ സാധിക്കും. നമുക്ക് വാസ്തവത്തിൽ ദൈവത്തോട് ആഗ്രഹിക്കേണ്ട കാര്യം അതാണ്. സദൃശവാക്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രാർത്ഥന, എന്റെ കർത്താവേ, ഈ ഭൂമിയിൽ ഞാൻ നീ എന്നെ ആക്കുന്ന ഏത് സാഹചര്യത്തിലും, നീ എന്നെ ആക്കുന്ന ഏത് സാഹചര്യവും, നൂറുകളുടെ കാര്യമായിരിക്കാം, കോടികളുടെ കാര്യമായിരിക്കാം ഞാൻ കൈകാര്യം ചെയ്യാൻ നീ ഏൽപ്പിക്കുന്നത്, പക്ഷെ ഇതെല്ലാം ഒരു ഷണ്ണൻ കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്യാൻ എനിക്ക് സഹായിക്കണമേ, അതിനൊരു കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവമാകും. അവരാണ് സ്വർഗരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയവർ. സാമ്പത്തിക കാര്യം അതിലൊരു വിഷയമാണ്, അതിലൊരു വിഷയമാണ്. അങ്ങനെയുള്ള ദൈവഭക്തർ ലോകത്തിലുണ്ടോ എന്ന് ലോകം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതം അങ്ങനെയായി തീരട്ടെ. ഇനി മുന്നോട്ട് പോകാം. 2 കൊരിന്ത്യർ 9 അധ്യായത്തിലേക്ക് വരാം. സാമ്പത്തിക വിഷയങ്ങളിൽ ഈ വിഷയങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് പണത്തിന്റെ പുറകിലുള്ള ശക്തി എന്താണെന്ന് ചിന്തിച്ചു. സമ്പത്തും ധനവും പണവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി.
പണത്തോടുള്ള നമ്മുടെ മനോഭാവത്തിൽ വരേണ്ട മൂന്ന് കാര്യങ്ങൾ, പണത്തെ സ്നേഹിക്കുന്ന വിഷയം, പണത്തിൽ പണസംബന്ധമായ കാര്യത്തിൽ, ധനപരമായ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുന്ന വിഷയം, മൂന്നാമത് ധനം ഉണ്ടാക്കാൻ ധനികനാകാനുള്ള ഡിസയർ, ആഗ്രഹം, അത് നമ്മുടെ ഉള്ളിലില്ലാതെ, ആഗ്രഹം ഉള്ളിലില്ലാത്ത വ്യക്തിന്റെ അവസ്ഥയാണ് ഷണ്ണന്റെ അവസ്ഥ. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ആ രണ്ട് കാര്യങ്ങളോട് പറഞ്ഞിട്ട് മത്തായിയുടെ സുവിശേഷം ആ വാക്യം എടുക്കാം എന്ന് പറഞ്ഞതിന്റെ കാരണം. ഒന്ന് കൊരിന്ത്യർ, സോറി, രണ്ട് കൊരിന്ത്യർ 9-ാം അധ്യായം 8 ഉള്ള ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ, 8-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതിനെ കുറിച്ച് കൊരിന്തിലെ സഭയിലെ വിശ്വാസികളോട് പൗലോസ് പ്രബോധിപ്പിച്ചിരുമ്പോൾ അവർ സന്തോഷത്തോടെ കൊടുത്തു. അവർ അവരുടെ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതയും ദൈവത്തിന്റെ വേലയ്ക്കൊക്കെ കൊടുത്തു. അവർ കൊടുത്തപ്പോൾ ഉള്ള കാര്യത്തെ കുറിച്ച് പൗലോസ് പറയുമ്പോൾ, ഈ ഭാഗത്ത് പൗലോസ് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന പണത്തിന് ദൈവം കണ്ടിരിക്കുന്ന ചില ഉപയോഗങ്ങളുണ്ട്. 5 biblical uses of money. അതിൽ നമുക്ക് വീഴ്ച വരുമ്പോൾ നാം അറിയാതെ ഞാൻ വളരെ സാവധാനത്തിലാണെന്ന് പറയുന്നത്, കാരണം അത് സംശയങ്ങൾ ഉണ്ടാകാത്ത വിധത്തിൽ ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. ഈ 5 വ്യത്യസ്തമായ ഉപയോഗങ്ങൾ പോലീസ് പണത്തിന്റെ കാര്യത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവിടെ നമുക്ക് വീഴ്ച വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാനേജ് ചെയ്യുന്നതിൽ നാം പരാജയം. ആ ഭാഗം നമുക്ക് വളരെ ശ്രദ്ധിച്ച് വായിച്ചാൽ ഇവിടെ കിട്ടാൻ എളുപ്പമുണ്ട്. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളി. അവനവൻ ഹൃദയത്തിന് നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറും നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി 10-ാം വാക്യം ശ്രദ്ധിക്കുന്നു. എന്നാൽ വിതയ്ക്കുന്നവൻ വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാർ ആകും. സമ്പത്ത് എന്ന വാക്ക് ശ്രദ്ധിക്കാം, സമ്പന്നന്മാർ, റിച്ച് എന്നാണോ എന്ന് കഴിയും. 10-ാം വാക്യവും 11-ാം വാക്യവും ശ്രദ്ധിച്ചു വായിച്ചാൽ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന സമ്പത്ത്, പണം, അല്ലെങ്കിൽ പലപരമായ വിഷയങ്ങൾ എന്തിനു വേണ്ടിയാണ് ദൈവം ഏൽപ്പിച്ചത്? പൗലോസ് അതിനെ ഒരു കൃഷി ഇറക്കുമ്പോൾ ഉള്ള ഒരു പ്രതിഭാസത്തോട് ചേർന്നാണ് പറയുന്നത്. ആദ്യം പറയുന്ന കാര്യം വിതയ്ക്കുന്നവന് വിത്ത്. കൃഷി ഇറക്കി, കൃഷി വിളഞ്ഞു, വയലിൽ നെല്ല് വിതച്ചു, നന്നായിട്ട് വിളഞ്ഞു. വിളഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മള് എന്തെങ്കിലും ഏത് കൃഷി ഇറക്കി കഴിഞ്ഞാലും അത് നന്നായ ഒരു വിളവുണ്ടായി കഴിയുമ്പോൾ കൃഷിക്കാരൻ ആദ്യം ചെയ്യുന്നത് അതിന്റെ ഒരു ചെറിയ ഭാഗം വിത്തിന് വേണ്ടി എടുക്കും. കാരണം അതാണ് ഇതിനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. വിത്ത് വേർതിരിച്ചേച്ചേ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാവൂ. വിത്ത് എന്ന് പൗലോസ് അവിടെ പ്രബോധിപ്പിക്കുമ്പോൾ പറയുന്നത് ദൈവത്തിന് വേണ്ടി നാം വേർതിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് കൊടുക്കാനായി നാം വേർതിരിക്കുന്നതാണ് വിത്ത് എന്ന് പൗലോസ് അവിടെ പറയുന്നു. ഒരു കൃഷിക്കാരൻ തന്റെ വിളവിൽ നിന്ന് വിത്ത് ശേഖരിച്ച് മാറ്റുന്നത് പോലെ ദൈവം നിങ്ങൾക്ക് സാമ്പത്തികമായ അനുഗ്രഹങ്ങളോ നന്മകളോ തരുമ്പോൾ, പണം കൈകാര്യം ചെയ്യാൻ ദൈവം ഏൽപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വരുമാനം ദൈവം തരുമ്പോൾ അതിൽ നിന്ന് വിത്ത് ആദ്യം ശേഖരിച്ച് മാറ്റിക്കൊള്ളണം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ പഠിപ്പിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ദശാംശം, ആദ്യഫലം, ഓഫറിംഗ്, ഫസ്റ്റ് ഫ്രൂട്ട്, ടൈത്ത് ആൻഡ് ഓഫറിംഗ്. ഓഫറിംഗ് എന്നുള്ളതിനെ മലയാളത്തിൽ സ്വമേധ അർപ്പിക്കുന്ന നാല്. ദശാംശം എന്ന് പറഞ്ഞാൽ 10-ൽ 1 ദൈവത്തിന് വേണ്ടി വേർതിരിക്കുന്നു. അത് ന്യായപ്രമാണത്തിന് മുൻപേ അബ്രഹാം തന്നെ ചെയ്തിരുന്ന കാലം. അബ്രഹാമിന്റെ കാലത്ത് ന്യായപ്രമാണം ഇല്ലായിരുന്നു. അബ്രഹാം തനിക്ക് ലഭിച്ചതിന്റെ പതിലൊന്ന് താൻ മൽക്കീസേദെക്കിന് ദശാംശം കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അന്ന് എഴുതപ്പെട്ട നിയമമൊന്നുമില്ല പതിലൊന്ന് കൊടുക്കണമെന്ന്.
അബ്രഹാം ചെയ്ത ആ പ്രവൃത്തിയെ ദൈവം പിന്നീട് ഇസ്രായേൽ മക്കൾക്ക് ഒരു നിയമമാക്കി കൊടുത്തു. നിങ്ങൾക്ക് ദൈവം നിങ്ങൾക്ക് നൽകുന്ന സകലത്തിലും യു ഷാൾ ട്രൂലി ടൈറ്റ്, നീ സത്യമായി ദശാംശം വേർതിരിച്ചു കൊടുക്കണമെന്ന് പഴയ നിയമത്തിൽ മോശം മുഖാന്തരം കൽപ്പന കൊടുത്തപ്പോൾ വ്യവസ്ഥ ചെയ്തു. ദശാംശം കൊടുക്കുന്നത് പോലെ തന്നെയാണ് ആദ്യ ഫലവും ദൈവത്തിന് ഉള്ളതാണ് എന്ന് പഴയ നിയമം പഠിപ്പിക്കുന്നുണ്ട്. ഫസ്റ്റ് ഫ്രൂട്ട്സ്, ഫസ്റ്റ് ഫ്രൂട്ട് ഓഫ് എവറി ഇൻക്രീസ്, ഒരു വർധനവിന്റെ ആദ്യ ഭാഗം ദൈവത്തിനുള്ളതാണ്. ഒരു കൃഷി ഇറക്കിയാൽ അതിന്റെ ആദ്യ ഫലം, തെങ്ങ് നട്ടാൽ അതിന്റെ ആദ്യത്തേത് എന്ന് പറയുന്ന പോലെ, ഇന്ന് കൃഷിയില്ല, ഞാനൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ഇൻക്രിമെന്റ് ലഭിക്കുമ്പോൾ അതിന്റെ ഫസ്റ്റ് ഇൻക്രിമെന്റ് അത് കർത്താവിനുള്ളതാണ്. ഫസ്റ്റ് ഫ്രൂട്ട് ആദ്യ ഫലം, ബാക്കിയുള്ളത് പുറകെ കിട്ടുന്ന ഇൻക്രിമെന്റ്. എനിക്ക് 1000 രൂപ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നു, ഈ വർഷം മുതൽ എനിക്ക് 1200 രൂപ ശമ്പളം കിട്ടാൻ തുടങ്ങി. ആദ്യത്തെ മാസം കിട്ടുന്ന 200 രൂപ അതാണ് ആദ്യ ഫലം, ഈ വർഷത്തെ ആദ്യ ഫലം. ഓരോ വർഷവും ആദ്യ ഫലമുണ്ട്, ആദ്യ ഫലം ഒരിക്കലല്ല, എവ്രി ഇയർ, ഓരോ വർഷത്തെയും ആദ്യ ഫലം ദൈവത്തിനാണ്. എന്നൊരു കമ്പനി ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ഫസ്റ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇൻക്രിമെന്റ് ആണ്. ദശാംശം ദൈവത്തിനുള്ളത്, ആദ്യ ഫലം ദൈവത്തിനുള്ളത്. പിന്നെ മൂന്നാമതൊന്ന് ദൈവത്തിൽ കാണുന്ന ഓഫറിങ്സ്, സ്വമേധ സന്തോഷത്തോടെ. ഇതിനൊക്കെ പുറമെ കർത്താവ്, ഇന്നലെ നമ്മൾ കേട്ടതുപോലെ തന്നെ കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് ഇത്രയൊന്നും കർത്താവിന് കൊടുത്താൽ പോരാ, ഇനി കുറച്ചും കൂടെ കർത്താവിന് വേണ്ടി ചെയ്യണമെന്ന് നിർബന്ധത്തോടെയല്ല, സങ്കടത്തോടെയല്ല, സന്തോഷത്തോടെ കർത്താവിന് കൊടുക്കും. രാവിലെ ഇവിടെ ക്യാമ്പിന്റെ എക്സ്പെൻസിനെ കുറിച്ച് അനൗൺസ് ചെയ്തപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അത് ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു പോളിസി ഏതാ, സ്തോത്ര കാഴ്ച അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതും എടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എടുക്കുമ്പോൾ നിർബന്ധമായിട്ട് എടുക്കുക, ഒരാളുടെ പോക്കറ്റിൽ ഇരിക്കുന്നത് നിർബന്ധമായിട്ട് എടുക്കും, കൊടുക്കുന്നത് സ്വമേധയാ സന്തോഷത്തോടെ. കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ, എടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരാളെ പോക്കറ്റിൽ ഇരിക്കുന്നത് നിർബന്ധമായിട്ട് എടുക്കരുത്, പക്ഷെ കൊടുക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ട്. സ്വമേധ ഓഫർ ഇട്ടുതോ, സന്തോഷത്തോടെ ദൈവത്തിന് വേണ്ടി കൊടുക്കുക. അപ്പൊ വിതയ്ക്കുന്നവന് വിത്ത് ആണ് നമ്മുടെ ജീവിതത്തിൽ ആദ്യം നാം എടുക്കേണ്ട ഒന്നാമത്തെ 5 biblical uses. അതിന് ഫസ്റ്റ് യൂസ് ടു കീപ് അസൈഡ് ദ സീഡ്, വിതയ്ക്കാൻ ഉള്ള വിത്ത്. ആ വിത്ത് വേർതിരിച്ചില്ല എങ്കിൽ കൃഷി മുന്നോട്ട് പോവുകയില്ല. വിതയ്ക്കാൻ പിന്നീട് ഒന്നുമില്ല, ദൈവം അതിനെയാണ് വർദ്ധിപ്പിച്ചു തരേണ്ടത്. അത് പലപ്പോഴും ദൈവമക്കൾ ആ കാര്യത്തിൽ വീഴ്ച വരുത്തുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ മാനേജ്മെന്റ് സാമ്പത്തിക വിഷയങ്ങളിൽ നമ്മൾ പരാജയപ്പെടുന്നത്. രണ്ടാമത് ഭക്ഷിപ്പാൻ ആഹാരം. 10-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ വിതയ്ക്കുന്നവന് വിത്ത്, സീഡ് ടു ദ സോവർ, ആൻഡ് ബ്രെഡ് ഫോർ യുവർ ഫുഡ്, നമ്മുടെ ആഹാരത്തിനുള്ള ഭക്ഷിക്കാനുള്ള ആഹാരം. ആഹാരം എന്നവിടെ പറയുമ്പോൾ ബേസിക് നീഡ്. ദൈവവചനത്തിൽ നീഡും വാണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, ആവശ്യവും ആഗ്രഹവും തമ്മിൽ വ്യത്യാസമുണ്ട്. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ, ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. Give us this day our daily bread. ഇന്ന് ഭക്ഷിക്കാനുള്ള ആഹാരം, അത് നമ്മുടെ ആവശ്യമാണ്. ആഹാരം, വസ്ത്രം, പാർപ്പിടം, കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കണം, വീടിന്റെ വാടക കൊടുക്കണം, ഇലക്ട്രിസിറ്റി ചാർജ് അടയ്ക്കണം, വാട്ടർ ബിൽ അടയ്ക്കണം, ഇതെല്ലാം നമ്മുടെ ആവശ്യങ്ങളാണ്. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോ ഓടിച്ചോണ്ടിരിക്കുന്ന കാറ് പുതിയൊരു മോഡൽ ഇറങ്ങി, അതുകൊണ്ട് ഈ കാറൊന്ന് മാറ്റി വേറൊരു പുതിയ മോഡൽ ഓടിച്ചാൽ നല്ല രസമാണ്. അതൊരു ആഗ്രഹമാണ്, അതൊരു ആവശ്യമല്ല. ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. ദൈവം നമുക്ക് നൽകുന്ന അനേക വിശ്വാസികളും വലിയ കുഴുക്കിൽ ചെന്ന് അകപ്പെടുന്നത് ആഗ്രഹങ്ങളെ സാധിക്കാൻ പോകുന്നതുകൊണ്ടാണ്. എന്റെ പ്രാപ്തിക്ക്, എനിക്ക് കിട്ടുന്ന വരുമാനത്തിനും എനിക്ക് കിട്ടുന്ന സാഹചര്യത്തിനും അപ്പുറമായിട്ടുള്ള എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. എനിക്കിന്ന് സാമാന്യം ഭേദപ്പെട്ട ഒരു വീടുണ്ട്, അത്യാവശ്യത്തിന് ധരിക്കാൻ വസ്ത്രവുമുണ്ട്, യാത്ര ചെയ്യാൻ ഒരു ചെറിയ വാഹനവുമുണ്ട്. അങ്ങനെ ചെയ്തപ്പോ എനിക്കൊരു ആഗ്രഹം തോന്നി, ഇത്രയും പോരാ, കുറച്ചും കൂടെ വലിയൊരു വണ്ടി വേണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയൊരു വീട് വേണം. ഈ ആഗ്രഹം സാധിക്കാൻ നോക്കിയപ്പോൾ കൈ പൈസ ഒന്നുമില്ല, ബാങ്കുകാർ പറഞ്ഞു ലോൺ തരാമെന്ന്. ലോൺ എങ്ങനെ അടച്ചു തീർക്കുമെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ഞാൻ ആരോടെ കടം വാങ്ങിച്ചു. കുറെ കഴിഞ്ഞപ്പോ സാമ്പത്തിക കുരുക്കായി, പിന്നെ കുരുക്കഴിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ നടക്കുക. കർത്താവ് പറഞ്ഞത് സ്പെൻഡ് ഫോർ
യുവർ ഫുഡ്, നിന്റെ ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കുക, ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനായിട്ട് പോകരുത്. ആകെ കഴിഞ്ഞ ദിവസം ഒരാളെന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു ചോദിച്ചു, എന്റെ പ്രധാനമന്ത്രി പ്രാർത്ഥിക്കണേ, എന്നെ രണ്ട് മക്കളുണ്ട്, അവർക്ക് ഒരു 200 ജോഡി ചെരുപ്പുണ്ട്, ഇപ്പൊ അടുത്ത ചെരുപ്പ് വാങ്ങിക്കാൻ പോയിരിക്കാം. ഞാൻ ചോദിച്ചു, 200 ജോഡി ചെരുപ്പ് എപ്പോ ഇട്ട് തീർക്കും? തമാശ പറഞ്ഞല്ല, നല്ല സാമ്പത്തിക ശിഷ്യമുള്ള ഒരു വീട്ടിലാണ്. ഇതിനൊക്കെ പ്രാർത്ഥിക്കാനാണോ നമുക്ക് നേരം? കർത്താവാന്ന് പറഞ്ഞ നിനക്കുള്ളത് വെച്ച് 200 ജോഡിയും കൊണ്ട് ആർക്കേലും ദരിദ്രന്മാർക്ക് കൊടുത്തേച്ച് എന്നെ വേല ചെയ്യാൻ പറഞ്ഞേ. എന്താ കുരുക്കിൽ അകപ്പെട്ടു പോകുന്നത്? നമ്മുടെ ആവശ്യങ്ങൾക്ക് അപ്പുറമായി ആഗ്രഹങ്ങൾക്ക് വേണ്ടി പോലീസ് പറയുന്നത് വിതയ്ക്കാനുള്ള വിത്ത്, ഭക്ഷിക്കാനുള്ള ആഹാരം, അതിനുവേണ്ടി നിങ്ങൾ ചെലവഴിക്കുക. സെക്കൻഡ് ബിബ്ലിക്കൽ യൂസ് ഓഫ് മണി, സ്പെൻഡ് ഫോർ മൈ നീഡ്. നമുക്കൊരു തീരുമാനമുണ്ടായിരിക്കണം, ഞാനൊരു പണം ചെലവഴിക്കുമ്പോൾ ഇത് എന്റെ ആവശ്യമാണോ അതോ ഇതെന്റെ ആഗ്രഹമാണോ? ആഗ്രഹമാണെങ്കിൽ അതിനുള്ള പ്രാപ്തി എനിക്കുണ്ടോ? ഇത് ദൈവം എന്നെ ആ കാര്യത്തിൽ ദൈവത്തിന് നടത്തിക്കൊണ്ടോ എന്ന് പരിശോധിക്കണം. എന്റെ ആവശ്യമാണ്, ഞാൻ പട്ടിണി കിടക്കരുത്, എന്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കണം, പാല് വാങ്ങിക്കണം വീട്ടിൽ, അരി വാങ്ങിക്കണം വീട്ടിൽ, വാടക കൊടുക്കണം, ഇതൊക്കെ ഫീസ് കൊടുക്കണം, ഇതിനൊന്നും ചെലവഴിക്കാനായിട്ടില്ല, പക്ഷെ അടുത്തൊരു സാരി വാങ്ങിക്കണം, നാളൊരു കല്യാണത്തിന് പോകണം, എന്തുടുക്കുമെന്നായിരുന്നു കർത്താവിന്റെ കാലത്ത്, ഇപ്പൊ ഏതുടുക്കുമെന്നാണ്? കാരണം നിങ്ങൾ ഓരോ തവണ ഓരോന്ന് വാങ്ങിച്ചു, ആഗ്രഹങ്ങളുടെ പുറകെ പോകുക. പ്ലീസ് ഡോണ്ട് സ്പെൻഡ് ഫോർ ദാറ്റ്, അതിനുവേണ്ടി പണം ചെലവഴിക്കാൻ പോകരുത്, പോയാൽ നമ്മൾ വലിയ കുരുക്കിലകപ്പെട്ടു. മൂന്നാമത്തെ യൂസ്, മൾട്ടിപ്ലൈയിങ് ദ സീഡ്, ആ വിത്ത് വർദ്ധിപ്പിക്കണം. ഇങ്ങനെയല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ മിനിസ്റ്റർ ബ്രെഡ് ഫോർ യുവർ ഫുഡ്, മൾട്ടിപ്ലൈ യുവർ സീഡ്. ഇന്ന് ഞാൻ കർത്താവിന് വേണ്ടി കൊടുത്തത്, അതെനിക്ക് അധികം കൊടുക്കാനായിട്ട്, പത്തിലൊന്നൊരു മിനിമമാണ്. കർത്താവിന് വേണ്ടി ഞാൻ ഇന്ന് അത്രയും കൊടുത്തു, ഇന്ന് ഞാൻ കൊടുത്തത് കൂടുതൽ എന്റെ ദൈവത്തിന് വേണ്ടി കൊടുക്കാനായിട്ടുള്ള ഒരു സമർപ്പണം നമുക്കുണ്ടായിരിക്കണം. കർത്താവിനുള്ള പണ്ടൊരാൾ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്കൊരു 50 രൂപയുടെ ആവശ്യമുണ്ട്, നീ എനിക്കൊരു 100 രൂപ തന്നാൽ ഞാൻ 50 രൂപ നിനക്ക് തന്നെ തന്നേക്കാം. അപ്പോ ഇങ്ങനെ പോയ വഴിക്ക് അദ്ദേഹത്തിന് ഒരു 50 രൂപ വഴി കടന്ന് കളഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലേലും എനിക്ക് അറിയാമായിരുന്നു നിനക്ക് നിൽക്കാനുള്ള എടുത്തേച്ചേ ബാക്കി എനിക്ക് തരണം. ദൈവത്തെ എങ്ങനെയെങ്കിലും ഒരു നിയമത്തിനകത്ത് കൊണ്ടിരുത്തിയിട്ട്, കർത്താവ് നിനക്ക് ഞാൻ ഇത്രയും തരാൻ തീരുമാനിച്ചിട്ടുള്ളൂ, അത് നിനക്കുള്ളത് മേടിച്ചോളൂ. രാവിലെ നമ്മളൊരു വാക്യം വായിച്ചല്ലോ, കൈസർക്കുള്ളത് കൈസർക്ക്, ദൈവത്തിനുള്ളത് കേൾക്കും, ബാക്കി എനിക്ക് ഇഷ്ടമുള്ളതെന്ന് ചോദിക്കും. അതല്ല കർത്താവ് പഠിപ്പിച്ചത്, ഗോഡ് വാണ്ട്സ് യു. നിന്റെ മേലാണ് ദൈവത്തിന്റെ സാദൃശ്യമുള്ളത്. കരം കൊടുക്കാനുള്ള വെള്ളിക്കാശിന്മേൽ കൈസറിന്റെ സാദൃശ്യമാണ്. സാദൃശ്യം ആരുടേതാണോ അവർക്ക് കൊടുത്തു, പക്ഷെ ദൈവത്തിന് നിന്നെയാണ് ആവശ്യം. അവന്റെ സാദൃശ്യത്തിലും അവന്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ചത് നിന്നെയാണ്, ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. മൾട്ടിപ്ലൈ ദ സീഡ്, ദൈവം നമുക്ക് തന്നിരിക്കുന്നതിൽ നിന്ന് വിത്ത് കൊടുക്കണം. എന്റെ ആവശ്യങ്ങൾക്ക് ചെലവഴിച്ചേച്ച് എനിക്ക് ഇനി കുറച്ചുകൂടെ എന്റെ കർത്താവിന് വേണ്ടി എന്ത് കൊടുക്കാൻ കഴിയും എന്നുള്ളതിനെ പറ്റി നാം ആലോചിക്കണം. നാലാമത്തെ ബിബ്ലിക്കൽ യൂസ്, നാലാമത്തെ കാര്യം, ഇൻക്രീസ് ദ ഫ്രൂട്ട് ഓഫ് റൈച്ചസ്നെസ്, നീതി ഫലം വർദ്ധിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന സാമ്പത്തിക കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ പണം വർദ്ധിപ്പിക്കാനല്ല അത് നോക്കേണ്ടത്. കർത്താവിനെ ഏൽപ്പിച്ചു, ദശാംശം കൊടുത്തു, എന്റെ ആവശ്യങ്ങൾക്ക് ചെലവഴിച്ചു, പിന്നെ കുറച്ചുകൂടെ ബാക്കിയുണ്ട്, വിത്ത് കുറച്ചുകൂടെ വർദ്ധിപ്പിക്കാമോ നോക്കണം. നീതി ഫലം, നീതിപൂർവമായ കാര്യങ്ങൾ, നീതി ഫലം എന്റെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുവാൻ, ഒരാൾക്ക് ആവശ്യത്തിലിരിക്കുന്ന ഒരാളെ സഹായിക്കുവാൻ, പട്ടിണിയിൽ കിടക്കുന്ന ഒരാളെ കാണുമ്പോൾ അവർക്ക് കുടിപ്പിക്കാൻ എന്തെങ്കിലും ഉണ്ടോ അതിനെപ്പറ്റി ചിന്തിക്കാൻ നമുക്ക് മനസ്സുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അറിയാതെ പല കുരുക്കുകളിലും ചെന്ന് അകപ്പെട്ടു പോകും. പോലീസ് ഗുരുന്ദരെ പ്രബോധിപ്പിക്കുന്നു, അവരെ സന്തോഷത്തോടെ കർത്താവിന് വേണ്ടി കൊടുത്തവരാണ്. അവരെ പ്രബോധിപ്പിക്കുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്ന കാര്യം, ഇൻക്രീസ് ദ ഫ്രൂട്ട് ഓഫ് റൈച്ചസ്. ദൈവം തിമോത്തിയോസിന് വേണ്ടി ലേഖനം എഴുതുമ്പോൾ ധനികന്മാരോട് ഉപദേശിക്കണം, നിശ്ചയമില്ലാത്ത ധനത്തിൽ ആശ വെക്കരുത്, ദൈവം നൽകിയിരിക്കുന്ന ആ ധനം കൊണ്ട് വരും കാലത്തേക്ക് നിക്ഷേപം സ്വീകരിക്കണം. അതുപോലെ നിത്യതയിലേക്ക് സ്നേഹന്മാരെ ഉണ്ടാക്കണം, കുറച്ചുപേരെയെങ്കിലും കർത്താവിലേക്ക് നടത്തുവാൻ, അതുകൊണ്ട് ചിലരെയെങ്കിലും ദൈവരാജ്യത്തിലേക്ക് നടത്തുവാൻ, പ്രയോജനപ്പെടുത്താൻ എങ്ങനെ കഴിയും എന്നുള്ളതിനെ കുറിച്ച് നാം ചിന്തിക്കണം. അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ നമുക്ക് കഴിയണം, പലപ്പോഴും നമുക്ക് അതിനുവേണ്ടി ചെലവഴിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. കാരണം നമ്മുടെ ആവശ്യം കഴിഞ്ഞേച്ച് നമ്മുടെ ആഗ്രഹങ്ങളുടെ പുറകെ നമ്മൾ ചെലവഴിക്കാൻ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ കുരുക്കുകളിൽ അകപ്പെട്ടു പോകുന്നത്. ചില ചില ക്രമീകരണങ്ങൾ നമ്മളൊന്ന് വരുത്തി നോക്കിക്കേ. ഞാൻ വളരെ ജനറൽ ആയിട്ടാണ് പറയുന്നത്, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ല. വളരെ ജനറൽ ആയിട്ട് പറയുകയാണ്, നമ്മുടെ ആവശ്യങ്ങൾ ദശാംശവും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിത്ത് വേർതിരിച്ചു കഴിഞ്ഞു, ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിഞ്ഞാൽ പിന്നെ മിച്ചമുള്ളത് നീതിഫലം വർദ്ധിപ്പിക്കാനായിട്ട് ചെലവഴിക്കാം. വർക്ക്സ് ഓഫ് റൈറ്റസ്നെസ്, നീതി പ്രവർത്തികൾ ദൈവത്തിന് വേണ്ടി, ദൈവം മാത്രം കാണുന്ന വിഷയങ്ങളിൽ പരസ്യപ്പെടുത്താനല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പേരിന് വേണ്ടിയല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വലിയ ഒരു ഒരു ദിവ്യത്വം സമ്പാദിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ദേശത്തിൽ കാണുന്ന പിതാവിന് മുമ്പിൽ ഭിക്ഷ കൊടുക്കുക, ഗിവിംഗ് ആംസ്, ഹെൽപ്പിംഗ് ദ പൂവർ, ദരിദ്രരെ സഹായിക്കുക, പഠിക്കാൻ നിവൃത്തിയില്ലാത്ത ചിലരെ പഠിക്കാനായിട്ട് സഹായിക്കുക, വസ്ത്രമില്ലാതെ കാണുന്ന ചിലരെ വസ്ത്രം വാങ്ങിക്കൊടുത്ത് സഹായിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ അത് അർഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നമുക്ക് അതിനുവേണ്ടി ചെലവഴിക്കാൻ ഇല്ലാതെ പോയാൽ നമ്മൾ വലിയ കുരുക്ക് വെച്ചാൽ അകപ്പെട്ടു പോകും. അഞ്ചാമത്തെ കാര്യം പറയുന്നത് ജനറോസിറ്റി. ഒൻപതാം വാക്യം, സോറി, 11-ാം വാക്യം വരുമ്പോൾ, ഇങ്ങനെ ദൈവത്തിന് നിങ്ങൾ ആ സ്വാതന്ത്ര്യം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യം കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാർ ആകും. ജനറസിറ്റി, ലെജിറ്റിമേറ്റ് സ്പെൻഡിങ് ആസ് ദ ലോർഡ് ഡയറക്ട്സ്. ദൈവം നടത്തുന്നത് പോലെ ചെലവഴിക്കുവാൻ. യാതൊരു അവിടെ ആ നേരത്തെ ആ ക്ഷണന്റെ കാര്യം പറഞ്ഞത് ഇതിനോട് വലിയ പിടുത്തമൊന്നുമില്ല, ചെലവഴിക്കാൻ ദൈവം ഏൽപ്പിച്ചു, ചെലവഴിക്കുന്നു. കർത്താവിനോട് പറയുന്നു, ഈ മാസം എന്നോട് പറഞ്ഞു ക്യാമ്പ് കടക്കുന്നു, ക്യാമ്പിന് വേണ്ടി കൊടുക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് നടത്തുന്നു. ദൈവം പറഞ്ഞു, ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് അതിനുവേണ്ടി ഔദാര്യമായിട്ട് ജനറസ് ആയിട്ട്, ആരുടെ നിർബന്ധത്താനുള്ള കാര്യമല്ല. ഈ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിച്ചാൽ നമുക്ക് പല സാമ്പത്തിക കുരുക്കുകളിൽ നിന്നും പുറത്തു വരാനായിട്ട് കഴിയും. പലപ്പോഴും നമ്മൾ ഒരുപക്ഷെ ഇന്ന് അകപ്പെട്ടു പോയിട്ടുള്ള കുരുക്കുകളിൽ പെട്ടുപോകാനുള്ള കാരണം ഇവിടെയൊക്കെ നമുക്ക് വീഴ്ചകൾ വന്നു. അവസാനം പറഞ്ഞ രണ്ട് പോയിന്റ്സ് ശ്രദ്ധിക്കണം. ഒന്ന്, ആറ്റിറ്റ്യൂഡ് ടു മണി. മൂന്ന് ആറ്റിറ്റ്യൂഡ്സ് പറഞ്ഞു, പണത്തോടുള്ള വിശ്വസ്തത, പണകാര്യത്തിലുള്ള വിശ്വസ്തത, പണത്തോടുള്ള സ്നേഹം, ധനികനാകാനുള്ള ആഗ്രഹം. ഈ മൂന്ന് കാര്യങ്ങളിൽ വീഴ്ച വന്നതുകൊണ്ട് നാം അകപ്പെട്ടു പോയ കുരുക്കുകളുണ്ട്. രണ്ടാമത്തെ സെഷനിൽ പറഞ്ഞത് അഞ്ച്, 5 ബിബ്ലിക്കൽ യൂസ് ഓഫ് മണി. കുരുന്നലേഖനത്തിൽ നിന്ന്, ഓരോ ബോധത്തിൽ നിന്ന് നാം ഉദ്ധരിച്ചെടുത്ത നാം അഞ്ച് കാര്യങ്ങൾ ഇവിടെ നാം വീഴ്ച വരുത്തിയതിൽ നിന്ന്, ഒന്നുകിൽ വിത്ത് വേർതിരിക്കുന്നതിൽ വീഴ്ച വരുത്തി, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കുന്നതിനപ്പുറമായി നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ പോയി, അല്ലെങ്കിൽ ഈ വിത്ത് വർദ്ധിപ്പിക്കാനായിട്ട് നമുക്കൊരു താല്പര്യമില്ലാതെ പോയി. കഴിഞ്ഞ മാസം ഞാൻ കർത്താവിന് വേണ്ടി കൊടുത്തു, ഈ മാസം അത് തന്നെയല്ല, അതിലധികം നമുക്ക് എന്ത് വേണ്ടി കർത്താവിന് വേണ്ടി കൊടുക്കാൻ കഴിയും, ദൈവത്തിന് ഏൽപ്പിക്കാനായിട്ട് കഴിയും, ഈ വിത്തായിട്ട് വേർതിരിക്കാൻ. ദൈവത്തിലെ ഈ കൃഷി ചെയ്യുന്നവർക്കറിയാം, അവരാ വിത്താണ് അടുത്ത വർഷത്തെ വിളവ് ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രത്യേകമായി മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ഒരു നഷ്ടവും ഒരിക്കലും ഉണ്ടാകുകയില്ല. ദൈവം ഒരു കൃഷിക്കാരന്റെ വിത്ത് വർദ്ധിപ്പിക്കുന്നത് പോലെ ദൈവം വർദ്ധിപ്പിക്കും. നാലാമത്തെ കാര്യം, ഫ്രൂട്ട്സ് ഓഫ് റൈറ്റസ്നെസ്, വിത്ത് വർദ്ധിപ്പിക്കുക, നീതി പ്രവൃത്തികൾക്ക് വേണ്ടി നീതി ഫലം ഉണ്ടാക്കുവാനായിട്ട് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ, പണമിടപാടുകൾ, പണവിഷയങ്ങൾ നാം ചെലവഴിക്കുക. അഞ്ചാമത്തെ കാര്യം, ഔദാര്യപൂർവം കൊടുക്കുവാൻ. ദൈവം ആഗ്രഹിക്കുന്ന ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള, ദൈവം സ്പെസിഫിക് ആയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ, ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുവാൻ, ചില പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുവാൻ, നമ്മൾ ചിന്തിക്കാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുവാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ ദൈവശബ്ദം കേട്ടിട്ട് ചെലവഴിക്കാനായിട്ട് ഇടയായി തീർന്നു. ഈ അഞ്ച് കാര്യങ്ങൾക്ക് വേണ്ടി നാം നമ്മുടെ പണം ഉപയോഗിക്കാമെങ്കിൽ ഒരുപക്ഷെ നാം ഇന്നകപ്പെട്ടിരിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും പുറത്തു വരാനായിട്ട് കഴിയും. ഈ വിഷയങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ന്യായമായി നിങ്ങൾക്ക് പല സംശയങ്ങളും ഉണ്ടാകാം. എല്ലാ വിഷയങ്ങളിലേക്ക് ഇതിനകത്ത് കവർ ചെയ്യാൻ പറ്റുകയില്ല. മാത്രമല്ല, ഇനി ഒരു ടോപ്പിക് എടുത്താൽ അത് ഉടനെ തീരുകയുള്ളതുകൊണ്ട് ഞാൻ ഇത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയുള്ള സെഷനിലോ മറ്റോ അത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഒരു നിമിഷം എടുക്കുന്നെങ്കിലും അടയ്ക്കാം. നാം തുടങ്ങിയ വിഷയം, നമ്മുടെ നിക്ഷേപം ആർക്ക് കിട്ടുമോ അവർക്ക് നമ്മുടെ ഹൃദയവും കൂടെ കിട്ടും. നമ്മുടെ ഹൃദയം സാത്താൻ കൈവശപ്പെടുത്തി. അപ്പോസ്തല പ്രവൃത്തികൾ നാം വായിക്കുമ്പോൾ, ഹനന്യാസിനെ കുറിച്ച്, സഫീറിനെ കുറിച്ച് വായിക്കുമ്പോൾ സാത്താൻ്റെ ഹൃദയം കൈവശപ്പെടുത്തിയത് എന്ത്? അപ്പോസ്തലന്മാരുടെ അടുക്കൽ പണം കൊണ്ടുവന്നിട്ട് ഈ അധികാരം ഞങ്ങൾക്കും വേണ്ടി എനിക്കും തരണം എന്ന് പറഞ്ഞ് ശിമോനോട് പറയുന്നു, സാത്താൻ്റെ ഹൃദയം കൈവശപ്പെടുത്തിയത് എന്ത്? യൂദാസ് സാത്താൻ എന്റെ ഹൃദയം കൈവശപ്പെടുത്തി. അനേക ദൈവമക്കളുടെ ഹൃദയം പിശാച് കൈക്കലാക്കുന്നു. കാരണം അവരുടെ നിക്ഷേപം അവരുടെ കയ്യിൽ കിട്ടി. ദൈവമക്കളെ, നമ്മുടെ നിക്ഷേപം ആരുടെ പക്കലാണ്? ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്ത് ആരുടെ പക്കലാണ്? അത് ദൈവത്തിന്റെ പക്കലാണോ? നമ്മുടെ നിക്ഷേപം കർത്താവിന്റെ പക്കലാണെങ്കിൽ നമ്മുടെ ഹൃദയം കർത്താവിന്റെ ആത്മാവ് തന്നെ വശീകരിക്കും. നമ്മുടെ ഹൃദയം പിശാച് കൈവശപ്പെടുത്തുന്നത് നമ്മുടെ നിക്ഷേപം അവന്റെ കയ്യിൽ കിട്ടുമ്പോഴാണ്. അതുകൊണ്ട് നമ്മുടെ നിക്ഷേപം, നമ്മുടെ ഡിപ്പോസിറ്റ്സ്, നമ്മുടെ ട്രഷർ അവന്റെ കയ്യിൽ കിട്ടാതിരിക്കാനായി നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം. ആർക്കും രണ്ടേ ജമാന്മാരെ സേവിക്കാൻ കഴിയുകയില്ല. ദൈവത്തെയോ അല്ലെങ്കിൽ പണമോ? പണം, സാമ്പത്തിക കാര്യങ്ങൾ ആരാണ് യജമാനൻ? അത് കൈവശപ്പെടുത്തിയിരിക്കുന്നത് ആരാണ്? അതാണ് നമ്മുടെ ജീവിതത്തെ തീരുമാനിക്കുന്നതായ വിഷയം. മൂന്ന് കാര്യങ്ങൾ നമ്മുടെ വ്യത്യാസം നമ്മൾ കണ്ടു: സമ്പത്ത്, പണം, ധനം. വെൽത്ത്, മണി ആൻഡ് റിച്ചസ്. ഇത് മൂന്നും തമ്മിൽ വ്യത്യാസമുണ്ട്. പലപ്പോഴും മണി ആൻഡ് റിച്ചസ് ആണ് നമ്മളെ ട്രാപ്പിലാക്കുന്നത്. ഈ മണി ആൻഡ് റിച്ചസിന്റെ ട്രാപ്പിൽ പെട്ടുപോയിട്ട് സമ്പത്ത് നഷ്ടപ്പെടുത്തി കളഞ്ഞവർ ധാരാളമാണ്. ഉണ്ടായിരുന്ന സ്ഥലവും വീടും വീട്ടു കളഞ്ഞേണ്ടി വന്നവർ, ഉണ്ടായിരുന്ന ദൈവം നൽകിയ അല്ലെങ്കിൽ അവകാശമായി കിട്ടിയ വസ്തുവകൾ നഷ്ടമാക്കി കളയേണ്ടി വന്നവർ ധാരാളമാണ്. കാരണം എന്ത്? ദൈവം വെച്ചിരിക്കുന്ന പോലെയല്ല, ദൈവ വ്യവസ്ഥ ചെയ്തതുപോലെയല്ല പണവും ധനവും നാം ഉപയോഗിച്ചത്. ധനപരമായ കാര്യങ്ങൾ മൂന്ന് മനോഭാവങ്ങൾ: ഒന്ന്, ഞാനത് വിശ്വസ്തനായിരിക്കണം; രണ്ട്, അതിനെ സ്നേഹിക്കരുത്; മൂന്ന്, ധനികനാകാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കരുത്. ഒരു സാമ്പത്തിക ശമനായിരിക്കാൻ ദൈവത്തോടെ കൃപ ചോദിക്കുക. സ്വർഗരാജ്യ നിമിത്തം സാമ്പത്തിക വിഷയത്തിൽ ഞാനൊരു ശമനായിരിക്കും. ഇതൊന്നും എന്നെ ആകർഷിക്കുകയില്ല. അതൊരു സമർപ്പണം നമുക്ക് എടുക്കാൻ കഴിയുമോ? ദൈവത്തോട് അതിനു വേണ്ടി പ്രാർത്ഥിക്കുമോ? ഭക്തരായ മനുഷ്യർ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു വരാം. ദാവീദ് രാജാവ് തന്റെ ജീവിതത്തിൽ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു വരാം. അവരൊക്കെ വലിയ ധനം അല്ലെങ്കിൽ വലിയ സമ്പത്ത് കൈകാര്യം ചെയ്തിരുന്നവരാണ്. പക്ഷേ അവരുടെ ഹൃദയം അതിനോട് പറ്റിയത്. യോഗ വലിയ ധനികനായ മനുഷ്യനായിരുന്നു, വലിയ സമ്പന്നനായ മനുഷ്യനായിരുന്നു. ധനികൻ എന്നുള്ളതിനേക്കാൾ സമ്പന്നന്മാവാക്ക ആടുമാടുകൾ, വസ്തുവകൾ, ദാസീദാസന്മാർ, ഇതെല്ലാം തനിക്കുണ്ടായിരുന്ന സമ്പത്താണ്. അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. പോയപ്പോഴും യോഗ പറഞ്ഞത് യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനൊരു ഷണ്ണനാണ്, ഇതെന്നെ ഇന്നത്ത് ആകർഷിച്ചിട്ടില്ല. അതുണ്ടായിരുന്നപ്പോഴും എനിക്ക് ദൈവത്തോട് സ്നേഹമുണ്ട്, അതില്ലാതെ പോയപ്പോഴും എനിക്ക് ദൈവത്തോട് സ്നേഹമുണ്ട്. അതാണ് യോഗന്റെ സ്നേഹം. പക്ഷെ യോഗന്റെ ഭാര്യ അങ്ങനെയല്ലായിരുന്നു. അവൾക്ക് ഇതിനോടൊക്കെ വലിയ താല്പര്യമുണ്ടായിരുന്നു. അവള് പറഞ്ഞു, ഇത്രയൊക്കെ ആയിട്ടും ഇനിയും ഈ ദൈവത്തെ സേവിച്ചുകൊണ്ട് മുറുകെ പിടിക്കേണ്ട ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ, ഇതുപോലെ കാലം ദൈവസന്നിധിയിലിരുന്നിട്ട് നിരന്തരമായി ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനമെടുക്കുമോ? കർത്താവെ, ഇതിലൊരു ഷണ്ണനായി ഈ ഭൂമിയിൽ ജീവിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ, പണസംബന്ധമായ വിഷയത്തിൽ ഇന്നായിരിക്കുന്നതിനപ്പുറമായ അനേക മടങ്ങ് നീ എന്റെ കയ്യിൽ ഏൽപ്പിച്ചാലും, ഇന്നുള്ളത് മുഴുവൻ എന്റെ കയ്യിൽ പോയാലും, ഒന്നും തോന്നാത്ത വണ്ണം ഒരു ഷണ്ണനായിരിക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കും. സ്വർഗരാജ്യ നിമിത്തം ഈ കാര്യത്തിൽ ഒരു ഷണ്ണനായി മാറാൻ ആർക്ക് താല്പര്യമുണ്ട്? 5 വേദപുസ്തകപരമായ ബൈബിളിക്കലായിട്ടുള്ള 5 ഉപയോഗങ്ങൾ ഈ കാര്യത്തിൽ വീഴ്ച വന്നു പോയത്: ദൈവത്തോട് ക്ഷമ ചോദിക്കാം, ദൈവമായി ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കാം. ദൈവമായി കർത്താവുന്ന ഈ വിഷയത്തിൽ സഹായിക്കും.
ശേഷം ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.